അവന്റെ നിന്നയാവസ്ഥ എല്ലാവരും പരിഹസിക്കുന്നു. അലസൻ ശുചിത്വമില്ലാത്ത ചാണക്കൂണ് മുനയിലെ ചെറിയ ദുര്യം അതിനെ സ്പർശിക്കുന്നവൻ കൈ കുടഞ്ഞു കളയുന്നു. ദുർമാർഗ്ഗയുടെ പിതാവായിരിക്കും അപകീർത്തികരമാണ്. പെൺകുട്ടി ജനിക്കുന്നത് നഷ്ടമാണ്. വിവേകമുള്ള പുത്രിക്ക് ഭരണയെ ലഭിക്കും. ലജ്ജാകരമായി പ്രവർത്തിക്കുന്ന പുത്രി പിതാവിന് ദുഃഖഹേതുവാണ്. അടക്കമില്ല ആത്മകൾ പിതാവിനും ഭർത്താവിന് അപകീർത്തി വരുത്തുകയും ഇരുവരാലും മുറുക്കപ്പെടുകയും ചെയ്യുന്നു. അനവസരത്തിൽ പറയുന്ന കഥ വിലാപകളിൽ സംഗീതം പോലെയാണ്. എന്നാൽ ജ്ഞാനത്തിന്റെ ശിക്ഷണം എപ്പോഴും ഉചിതമാണ്. മൂടനെ വിദ്യാഭ്യസിച്ചിരിക്കുന്നത് കുട്ടിയകലത്തിന്റെ രഹസ്യങ്ങൾ ഒട്ടിച്ച് ചേർക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ കാലനിദ്രയിൽ ജയിച്ചവനെ ഉണർത്തുന്നത് പോലെയാണ്. മൂടനോട് കഥ പറയുന്നവൻ അഭിനിദ്രാവസ്ഥയിൽ കഴിയുന്നവനോട് പറയുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അവൻ ചോദിക്കും. മരിച്ചവനെ ഓർത്ത് കരയുക, അവന്റെ പ്രകാശം അണഞ്ഞുപോയി. ഹോസിനെ ഓർത്ത് കരയുക, അവന്റെ ബുദ്ധി കെട്ടുപോയി. മരിച്ചവനെ ഓർത്ത് ഏറെ കരയേണ്ട, അവന് വിശ്രമം ലഭിച്ചു. ഹോസിന്റെ ജീവിത മരണത്തെക്കാൾ കഷ്ടമാണ്. മരിച്ചവന് വേണ്ടിയുള്ള വിലാപം 7 ദിവസം കൊണ്ട് അവസാനിക്കുന്നു. ഹോസിന് വേണ്ടിയോ ദൈവഭയമില്ലാത്തവന് വേണ്ടിയോ ഉള്ളത് അവന്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നു. മൂടനുമായധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയരുത്. അവനിൽ നടന്നു നിൽക്കുക, അവൻ നിന്നെ കുഴപ്പത്തിലാക്കും. തന്നെ തന്നെ കുടഞ്ഞവൻ നിന്റെ പേർ ചെറുതെറപ്പിക്കും. അവനെ ഒഴിവാക്കുക, നിനക്ക് അസ്വസ്ഥത ലഭിക്കും. അവന്റെ ബോഷത്തിൽ നിന്നെ വലയ്ക്കുകയില്ല. ഈയത്തേക്കാൾ ഭാരമുള്ള എന്താണ്? അതിന്റെ പേര് പോഷനെന്നല്ലാതെ മറ്റെന്താണ്? മണലും ഉപ്പും ഇരുമ്പും കത്തിയും പോഷനേക്കാൾ എളുപ്പത്തിൽ വഹിക്കാവുന്നതാണ്. കെട്ടിടത്തിന്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം ഭൂമികൾക്കത്തിൽ വിളകുകയില്ല. ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് ഉപസന്ധിയിലും കുലുങ്ങുകയില്ല. ബുദ്ധിപൂർവമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ് രൂപനിരയിലെ കളിയലങ്കാരം പോലെയാണ്. മലമുകളിലെ വേലി കാറ്റ് തിളകി പോകുന്നത് പോലെ മൂടലക്ഷ്യമുള്ള അധീര മനസ്സ് അപകടത്തിൽ സഞ്ചലമാകും. കണ്ണിൽ കുത്തിയാൽ അസ്വസ്ഥ ഒഴുകും. ഹൃദയം നോവിച്ചാൽ വികാരം പ്രകടമാകും. പക്ഷികളെ അറിഞ്ഞാൽ ലവ് ഭയപ്പെട്ട പറന്നു പോകും. സ്നേഹിതനെ നിന്ദിച്ചാൽ സൗഹൃദം അവസാനിക്കും. സ്നേഹിതനെതിരെ നീ വാളെടുത്തു പോയാൽ പോലും നിരാശനാകേണ്ട, സൗഹൃദം വീണ്ടെടുക്കുവാൻ സാധിക്കും. സ്നേഹിതനെതിരെ നീ സംസാരിച്ചാലും അസ്വസ്ഥനാകേണ്ട, അനുരഞ്ജന സാധ്യതയുണ്ട്. എന്നാൽ നിന്ന വികാരം, രഹസ്യം വെളിപ്പെടുത്തൽ, ചതി എന്നിവ സ്നേഹിതരെ ഓടിച്ചു കളയുന്നു. അയൽക്കാരന്റെ ദാരിദ്ര്യത്തിൽ അവന്റെ വിശ്വാസം ആർജിച്ചാൽ അവന്റെ ഐശ്വര്യത്തിൽ നിനക്കും പങ്കുചേരാം. കഷ്ടകാലത്ത് അവനോട് ചേർന്ന് നിന്നാൽ അവന്റെ അവകാശത്തിൽ നിനക്കും പങ്കാളിയാകാം. തീച്ചുളയിൽ നിന്നും നീരാവിയും പുകയും ജ്വാലയ്ക്ക് മുമ്പേ പ്രകർക്രമിക്കുന്നത് പോലെ നിന്ന രക്തച്ചൊരിച്ചിലിന്റെ മുന്നോടിയാണ്. സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ രക്ഷിക്കുകയില്ല. ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുകയുമില്ല. എന്നാൽ അവൻ നിമിത്തം എനിക്ക് എന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി ചേർക്കുന്നവരെല്ലാം അവനെ സൂക്ഷിച്ചു നോക്കും. എന്റെ വായിച്ച കാവൽക്കാരനും എന്റെ ചുണ്ടുകൾക്കും മുദ്രയുമുണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാമോ നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. ബാലക്കുമ്പോ സുവിശേഷം 22-ാം അധ്യായം 14 മുതലുള്ള വാക്കുകൾ. സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിന് അവൻ അവരോട് ഞാൻ കഷ്ടം അനുഭവിച്ചു മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ മാഞ്ചിയോടുകൂടെ ആഗ്രഹിച്ചു. അത് ദൈവരാജനുമൂർത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്തു വാച്ച് ഇത് വാങ്ങി പങ്കിട്ടുപോകുകയും ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പം എടുത്ത് വാശി നുറുക്കി ഉറപ്പുകൊടുക്കും. ഇതാണ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം. എന്റെ ഓർമ്മയ്ക്കായിരുന്നു എന്ന് പറഞ്ഞു. അവൻ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുക്കും. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവന്റെ കൈ എന്റെ അരികനേശം പുറത്തുണ്ട്. നിർണയിച്ചിരിക്കുന്നത് പോലെ മനുഷ്യത്വം പോകുന്നു സത്യം. എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യൻ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. ഇത് ചെയ്യുവാൻ പോകുന്നവൻ തങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കുമെന്ന് അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു തുടങ്ങി. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത്? അതിനെ ചൊല്ലിയൊരു തർക്കവും അവയുടെ ഇടയിലുണ്ടായി. അവൻ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാരിലവൾ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരും കാര്യമെന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല, നിങ്ങൾ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ ആരാകുന്നു വലിയവൻ. ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ ഭക്ഷണത്തിരിക്കുന്നവല്ലയോ ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയാകുന്നു. നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവോ? എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയങ്ങൾ തിന്നുകൊടുക്കുകയും സിംഹാസനങ്ങളിലിരുന്ന ഇസ്രായേൽ ഗോത്രം 12 ഞാൻ വിളിക്കുകയും ചെയ്യും. സീമോനെ സീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാൻ ഒന്നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊടുക്ക. അവൻ അവനോട്, കർത്താവേ ഞാൻ നിന്നോടുകൂടെ കടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, പത്രോസേ നീ എന്നെ അറിയുന്നില്ല എന്ന് 3 തള്ളി പറയും മുമ്പേ ഇന്ന് കോഴി പോകുകയില്ല എന്ന് ഞാൻ നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട്, ഞാൻ നിങ്ങളെ മനുഷ്യനെയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവുണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവും ഉണ്ടായില്ല എന്നവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ഇപ്പോൾ മടിച്ചീലുള്ളവൻ അതെടുത്തിട്ട് അവണം തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ തന്നെ വസ്തു വിറ്റ് ആൾക്കൊള്ളട്ടെ. അവൻ അതർക്കുകളുടെ കൂട്ടത്തിൽ എന്നായി ഇരിക്കുന്നത് ഈ എന്നതിനെക്കുറിച്ചാണ് പറയണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാൻ നിവർത്തി വരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ 2 എന്നവർ പറഞ്ഞതിന് മതി എന്നാൽ അവനോട് പറഞ്ഞു. പിന്നെ അവൻ പതിവ് പോലെ ഒരു മനസ്സ് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിലാകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. താനവരെ വിട്ട് ഒരു കല്ലേർ ഉയരത്തോളം വാങ്ങിപ്പോയി ചോദിച്ചു, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രമുണ്ടെന്ന് നീക്കാനുള്ള എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് അവർ ദൂതൻ അവന് അപ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്തിൽ വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അവൻ പ്രാർത്ഥന കഴിഞ്ഞിരുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്തിൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നവരുണ്ട്. അവരോട്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിലാകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരൻ മന്ദിരങ്ങളിലൊരുവനായി യൂത അവർക്ക് മുൻ നടന്നു യേശുവിനെ ചുംബിപ്പാൻ നടത്തുവന്നു. യേശു അവനോട്, യൂതായെ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. സംഭവിപ്പാൻ പോകുന്ന അവന്റെ കൂടെയുള്ളവർ കണ്ടു. കർത്താവേ ഞങ്ങൾ വാൾ കൊണ്ടുവച്ചേണമോ എന്ന് ചോദിച്ചു. അവരിൽ ഒരുത്തൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്തെ കാതറച്ചു. അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവീനെന്ന് പറഞ്ഞു. അവന്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. യേശു തന്റെ നേരെ വന്ന മഹാപുരോഹിതനോടും ദൈവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായി പുറപ്പെടുന്നുവോ? ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എന്റെ നേരെ കൈയോങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവും ആകുന്നുവെന്ന് പറഞ്ഞു. അവർ അവനെ പിടിച്ച മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും നഗരം വിട്ടു. അവർ കുടുംബത്തിന് മധ്യേ ഈ കെട്ടിച്ചപ്പോൾ പത്രോസും അവരുടെ ഇടയിലിരുന്നു. അവർ ദൈവത്തിനിരിക്കുന്ന ഒരു ബാല്യക്കാരത്തിനുണ്ട്, അതിനെ കുറിച്ച് നോക്കി ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അവനോ, സ്ത്രീയെ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു. പുറം വന്നു കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു. നീമാരുടെ കൂട്ടത്തിലുള്ളവനെന്നാ പറഞ്ഞു. എത്ര ദിവസം മനസ്സാ ഞാനല്ല എന്ന് പറഞ്ഞു. ഏകദേശം ഒരു മണി നേരം കഴിഞ്ഞാറ് വേറൊരുവൻ ഇവനുമാരോടുകൂടെ ആയിരുന്നു സത്യം. ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിസ്കർഷിച്ച് പറഞ്ഞു. മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരുമിഞ്ഞില്ല എന്ന് പ്രവേശം പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി. അപ്പോൾ കർത്താവ് തിരിഞ്ഞ പത്രോസിനെ നോക്കി, ഇന്ന് കോഴി പോകും മുമ്പേ നീ മൂന്ന് വർഷം മുന്നിൽ തള്ളി പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. യേശുവിനെ പിടിച്ച് അവനെ പരിഹസിച്ചു, കണ്ണുകെട്ടി തല്ലി പ്രവചിക്കാൻ പിന്നെ അടിച്ചവനാറെന്ന് ചോദിച്ചു. മറ്റു പലതും അവനെ ദുഃഖിച്ച് പറഞ്ഞു. നേരം വെളുത്തപ്പോൾ ജനത്തിന്റെ മൂപ്പന്മാരായ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും വന്നുകൂടി അവനെ ന്യായാധിപ സംഘത്തിൽ വരുത്തി. നീ ക്രിസ്തുവെങ്കിൽ ഞങ്ങളോടുകൂടെ പറക എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയുകയുമില്ല. എന്നാൽ ഇന്നു മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്ത് ഭാഗത്തിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ നീ ദൈവപുത്രൻ തന്നെയോ എന്ന് എല്ലാവരും ചോദിച്ചതിന് നിങ്ങൾ പറയുന്നത് ശരി ഞാനാകുന്നു എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവർ ദുരിസാക്ഷ്യം കൊണ്ടാണ് നമുക്ക് എന്റെ ആവശ്യം
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പരവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുമായിരിക്കുന്നവരും വിവരങ്ങളിൽ സ്തുതി. സ്ത്രീയൊക്കെ ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ശ്രോത്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ മുതലാക്കൂർ നടത്തി വരുന്ന അനുഗ്രഹിതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ വാഴ്ത്തപ്പെട്ട ദൈവ മക്കളെയും സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഈ പ്രാർത്ഥന വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്ന സർവശക്തന് പ്രത്യേകമായിട്ടുള്ള സ്തുതി സ്തോത്രവും ആരാധനയും ആഭവുമായിട്ട് സമർപ്പിക്കുന്നു. നിരന്തരം നേരം കൊടുക്കുന്ന മഹാ പൂരിത ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടുവിടില്ലെങ്കിലും ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന ആരാധ്യരായ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകിച്ച് തിരുവചന ധ്യാനത്തിനായിട്ട് ഇന്ന് നടന്നു വരുന്ന സുപരിചിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട പി സി ജോർജിനെയും ഉള്ള എല്ലാവരുടെയും പേരിൽ ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുന്നു. ചിലത്തിനും ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുകയും എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമുക്കറിയാം കഷാനുഭവ ദിനങ്ങളിൽ കൂടി നമ്മൾ പ്രത്യേക പ്രാർത്ഥന അന്തരീക്ഷത്തിൽ നമ്മെ തന്നെ ആത്മീയമായിട്ട് ക്രമീകരിക്കുന്ന ഈ ദിനങ്ങളാണ്. ഈ ദിനങ്ങളിൽ നമ്മുടെ പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെയും നമ്മുടെ കർത്താവിന്റെ കഥാനുഭവ ചിന്തകളെ നമ്മുടെ ഹൃദയത്തിൽ മനനം ചെയ്യുന്ന വിധത്തിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. സുവിശേഷഗീതത്തിലെ 52-ാമത്തെ ഗീതം വളരെ സുപരിചിതമായ, പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആലപിക്കുന്ന ഗീതമാണ്. ദേവേശായി ശുഭര ജീവനെനിക്കായി നീ വരുന്നു. ജീവൻ നഷ്ടപ്പെട്ടുപോയ നമ്മുടെ കർത്താവിന്റെ അതീതമായ ആഴമായ സ്നേഹത്തിന്റെ സ്പർശം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗീതമാണ് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ജീവൻ കൊടുപ്പാനായി നീ മാറിച്ചോ ദദാ സാബാന
അധികാരം വാദിച്ചതിനാ ആദിര്യതയിൽ നായിസും പാവന്യത്വം നടപ്പതിനനുസരിച്ചു പാവന്യത്വം നടപ്പതിനനുസരിച്ചു അന്നാഹീലരവരയിൽ മന്നവാദി വിധിക്കപ്പെട്ടു കന്നങ്ങളിൽ താരങ്ങൾ കൊണ്ട് മന്നാവിനെ ആടിച്ചവർ പരിഹസിച്ചു മന്നാവിനെ ആടിച്ചവർ പരിഹസിച്ചു ീലാസോന്നവനും ലീലപാദിച്ചു കൂരി സൽപ്പിച്ചു തലയിൽ മുള്ള മുടിയും വസ്തു പല പല പാടുകൾ ചെയ്തു നിന്നെ പല പല പാടുകൾ ചെയ്തു നിന്നെ ബലഹീനനായ നിന്നെ വലിയ കുല ആരംഭുവത്തി കലയോടിടം മാറമുകൾ ആലിതില്ലാതയോദോദർ നിന്നെ നടത്തി ആലിതില്ലാതയോദോദർ നിന്നെ നടത്തി തിരുക്കാരങ്ങൾ നാണി കൊണ്ട് ആരത്തോടങ്ങും പേർപ്പാടിച്ചു ഇരുൾവാകത്തും കൂരി തൂകളിൽ ഇരു കള്ളർ നാടുകിൽ നീ മാരി സോവാര ഇരു കള്ളർ നാടുകിൽ നീ മാരി സോവാര ീനദാഹം പീഡിച്ചതിനടയായോ ഭൂകുപ്പും കൂടി തീട്ടു കൂടുമ്പും കുത്തി തുറന്നൊരു ധീരം ചിന്തി കൂടുമ്പും കുത്തി തുറന്നൊരു ധീരം ചിന്തി ണം കൊണ്ടേ വന്മാകാരം നീയാകത്തി നിന്മാഭം തേടിയേ നീ കാലം എൻ കാലം കഴിപ്പാൻ രൂപതീയണമേ കാലം കഴിപ്പാൻ രൂപതീയണ നീ ജീവരണി ചായ വെടിഞ്ഞോ ജീവനത്ര പാവിരുത്യ ജീവൻ കൊടുക്കുമാരിച്ചോ നിത്യ ജീവൻ കൊടുക്കാനായി മാരിച്ചോ
എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പ്രഭവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി ദൈവമായ വിവരങ്ങളിൽ സ്തുതി നിന്നെ വസിപ്പാനായി വന്നജനം വീതിയിൽ നിന്നേയും നിന്നെയും പീഡകടയുമേറ്റും നിന്നെ വസിപ്പാമായി വന്ന വീതിയിൽ ചെയ്യേൽക്കും നിന്നെയും പീഡകടയുമേ
നിന്നെ വധിപ്പാനായി വന്നാജനും വീതിയിൽ വിധിയേൽക്കും നിന്നെയും പീഡകളെയുമേറ്റ ജാതി പോകും രാജ്യം ുതിയും വാനം പാതന്യം വന്ദനകൾ സുഭാവിന്നും ഉണ്ടാപാദികളാ ഞങ്ങളിലും വേരുൾ ഗ്ലോറിസിലെ വാതിൽ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യോ ശരണവുമേ സ്തോത്രം ബാധിക്കുമോ
പ്രദത്തനായ ഞങ്ങളുടെ പിതാവേ
ണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദുരക്ഷസ്രോതത്തിലെ പുൽഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് വരണമേ ഞങ്ങളുടെ അടക്കാരുടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നമ്മൾ നല്ല രാജ്യശക്തിയും മഹത്വവും നീക്കുന്നക്കുള്ളതാവുന്നുവാമേ
ന്യായ സ്ഥലത്ത് വെച്ച് കവളത്തടികം തവനായ കർത്താവേ പിശാചുകളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കണമേ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശ് മരത്തിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് മരണം അനുഭവിച്ചവനായ കർത്താവേ ഞങ്ങൾക്ക് പാപമോചനവും നിത്യജീവനും നൽകണമേ തലയിൽ മുൾക്കിരീടം ധരിച്ചവനായ കർത്താവേ നിന്റെ രക്ഷ പ്രവർത്തിച്ചവർക്ക് നീ മഹത്വത്തിന്റെ കിരീടം കൊടുക്കുന്ന നാളിൽ ഞങ്ങൾക്കും മഹത്വത്തിന്റെ കിരീടം നൽകണമേ കുറ്റമില്ലാത്തവൻ താൻ മാത്രമായിരിക്കുന്ന കർത്താവേ ഞങ്ങളുടെ കടജീവിതത്തിനെ കീറിക്കളഞ്ഞ് ഞങ്ങൾക്ക് നിത്യാനന്ദം നൽകണമേ കരുണയുടെ ദൈവമേ നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങൾക്ക് വേണ്ടി കൈകളിലും കാലുകളിലും ആണി തറയ്ക്കപ്പെട്ടവനായ കർത്താവേ നിന്റെ മഹാകരുണകൾക്ക് സ്തുതി തന്റെ തിരുമനസ്സോടെ കുരിശ് തുമ്മുന്നവനായ കർത്താവേ നിന്റെ കുരിശെടുത്തുകൊണ്ട് നിന്റെ പിന്നാലെ വരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്റെ സ്ലീബ ഞങ്ങൾക്ക് ദുഷ്ടം നിന്നും സൈന്യങ്ങളിൽ നിന്നും മറച്ചുകൊള്ളുന്ന കോട്ടയായിരിക്കണമേ നിന്റെ സ്ലീബ ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് വഴിയും സ്ഥാനവുമായിരിക്കണമേ അതിനാൽ അവർ സന്തോഷങ്ങളുടെ മണവറയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമാറാകണമേ പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളോട് പുതിയ ജീവൻ അറിയിച്ചവനായ മസീഹ തമ്പുരാനെ പാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ അഴിച്ചുവിടണമേ നിന്നയുടെ സ്ലീബായ കുറിച്ച് കിടന്നവനായ സൃഷ്ടികളുടെ ഉടയവനെ ഞങ്ങൾ വന്നിച്ച് കുമ്പിടുന്നു ഞങ്ങളെ നീ കൈക്കൊള്ളണമേ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നിന്റെ എതിരേൽ പുറപ്പെട്ടതുപോലെ പാപ കബറുകളിൽ നിന്ന് എഴുന്നേറ്റ് നിന്നെ വന്ദിക്കുവാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ ഭൂമി കുലുങ്ങുകയും ഇരുട്ടുണ്ടാവുകയും പാറകൾ പൊളിയുകയും ചെയ്ത ദിവസം നീ ദൈവവും ദൈവപുത്രനാകുന്നു എന്ന് വെളിപ്പെടുത്തിയതിനാൽ നിനക്ക് സ്തുതി കർത്താവേ യൂതന്മാരെ നിങ്ങൾ മരത്തിൽ മേൽ തൂക്കിയവൻ സത്യമായിട്ട് ദൈവമാകുന്നുള്ളത് നിങ്ങൾ അറിയാഞ്ഞതിനാൽ നിങ്ങൾക്ക് കഷ്ടം നിങ്ങളുടെ സൃഷ്ടികർത്താവിന്റെ നേരെ നിങ്ങൾ അഹങ്കരിച്ചതിനാൽ നിങ്ങൾക്ക് കഷ്ടം അവരെ പിടിച്ചു കെട്ടുകയും ആണി തറയ്ക്കുകയും ചെയ്ത ഞാൻ കൈകൾക്ക് കഷ്ടം ദേവാലയത്തിന്റെ വാതിൽ മറക്കേറിപ്പോയതിനാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയി എന്ന് കാണിച്ചവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു വെള്ളിയാഴ്ച ദിവസത്തിൽ ദൈവത്തിന്റെ സത്യത്തിന്റെ കൈകൾ വൈരികൾ കുരിശിൽ തൂക്കി ആദിബോധങ്ങൾ ഇളകി പാറകൾ പൊളിഞ്ഞു കുന്നുകൾ വിലപിച്ചു ദൈവാലയത്തിന്റെ വാതിൽ മറക്കേറപ്പെട്ടു കബറുകൾ തുറക്കപ്പെട്ടു മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു ഞങ്ങളുടെ കർത്താവിനെ കുരിശിൽ തൂക്കുവാൻ ധൈര്യം തോന്നിയ ശപിക്കപ്പെട്ട ജനങ്ങൾക്ക് കഷ്ടം കർത്താവെ അവസാന നാളിൽ നീ എഴുന്നള്ളുമ്പോ എന്നെ ഉപേക്ഷിക്കുന്നതും ആക്ഷേപിക്കുകയും ചെയ്തവരോടുകൂടെ ഞങ്ങൾ ലജ്ജിക്കുവാനിടയാകരുതേ അഹങ്കാരത്താലിനെ കുരിശിൽ തൂക്കിയവരോടുകൂടെ ഞങ്ങൾ അതിവേദനപ്പെടരുതേ നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിറങ്ങി വരികയാൻ എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ദുഷിച്ചവരോടുകൂടെ കരച്ചിലിനും പല്ലു കടിക്കും ഞങ്ങൾ ഏൽപ്പിക്കപ്പെടുകയും വരുതേ ഞങ്ങൾ നിന്റെ സ്ലീപായാൽ പ്രശംസിക്കുന്നു നിന്റെ മുറിവുകളെ കഴുകുകയും തുമ്പിക്കുകയും ചെയ്യുന്നു നീ നടത്തിയ രക്ഷയിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അനീതികളെല്ലാം മായച്ചു കളയണമേ നിന്റെ സ്ലീപായുടെ കൃതയും കീഴിൽ ഞങ്ങളുടെ വാർത്തകൊള്ളണമേ ഞങ്ങളെ നിനക്ക് വസിപ്പാൻ തക്കതായ വെടിക്കുള്ള ആലയങ്ങളാക്കി തീർക്കണമേ സത്യജീവനമാണെന്ന് നിന്ന് ഞങ്ങൾ ജീവിക്കുകയും ചെയ്യുമാറാകണമേ ജീവനുണ്ടാക്കുന്നതും രക്ഷ ഉണ്ടാക്കുന്നതുമായ നിന്റെ കർത്താനുഭവം മൂലം
ഞങ്ങൾക്ക് ആത്മശരീരങ്ങളുടെ വെടുപ്പും വിശുദ്ധിയും നൽകണമേ. സകല തിന്മകളുടെയും മാതാപാലന ദുരിവ്യാഗ്രഹത്തിൽ നിന്ന് ഞങ്ങളെ നീ ഒഴിക്കണമേ. എന്തെന്നാൽ യൂദാസ്കറിയോസ അതിനെ സ്നേഹിക്കുകയും സ്ത്രീകാ സ്ഥാനത്ത് നിന്ന് തള്ളപ്പെടുകയും കേൾവിക്കാരും കാഴ്ചക്കാരും ഭ്രമിക്കത്തക്കതായ ലജ്ജയും ദുരിതവും അനുഭവിക്കുകയും ചെയ്തുവല്ലോ. കർത്താവെ, വെടുപ്പുണ്ടാക്കുന്നതായ ആ ദുഷ്ടജനങ്ങളെ പോലെ അഗ്നിനരകം അവകാശിക്കുവാൻ പാപങ്ങൾ നിമിത്തം ഞങ്ങൾ യോഗ്യരാകുന്നുവെങ്കിലും നിന്റെ മഹാകരുണ ഞങ്ങളുടെ മേൽ ചുരിഞ്ഞ് ഞങ്ങൾ നിന്ദിഷ്ടന്മാരായ മക്കളാക്കി തീർക്കണമേ. യൂദാസ്കറിയോസയെ പോലെ ഞങ്ങൾ ആകൽ കർത്താവിന്റെ ഇടയന്മാരും അവൻ ഗുണദോഷത്തിൽ അകപ്പെട്ടവരും ആയി തീരുമാറാകരുതേ. അവൻ വഞ്ചനയുടെ ചുംബനത്താൽ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വഞ്ചന തെളിഞ്ഞവരായി തീരാതെ പരമാർത്ഥതയും സത്യവും ഉള്ളവരായി രൂപാന്തരപ്പെടുമാറാകണമേ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ കർത്താവും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങൾ നിമിത്തമുള്ള നിന്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. കാരാഗ്രഹത്തിലാക്കപ്പെടുകയും കുറിച്ചിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സർവശക്തനും ജീവനുള്ളവനുമായവനെ സ്തുതി. ദുഷ്ടന്മാർ അവനെ വിധിക്കുകയും കുറ്റപ്പെടുത്തുകയും കാരാഗ്രഹത്തിലിടുകയും പ്രചരിക്കുകയും ചമ്മട്ടികൾ അഴിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ ഓർത്താൻ ഹൃദയം തകരാത്തവനാരുണ്ട്? ദുഷ്ടനായിട്ടുള്ളാകുന്ന യൂതന്മാർ യൂതമായവനെ കൊല്ലുവാൻ ചാടിപ്പുറപ്പെട്ടു. അവൻ ശക്തനെ പോലും അവനുമായിരുന്നു. ഇതോർത്തൽ ഹൃദയം തകരാത്തവനാരുണ്ട്? പകർച്ചയും പ്രകാശിപ്പിക്കുന്ന സൂര്യനായവനെ കാരാഗൃഹത്തിൽ കയറ്റി വാതിലടച്ചു. ഇതിനെ ഓർത്താൻ ഹൃദയം തകരാത്തവരാരുണ്ട്? രക്ഷിതാവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും കൈശൂന്യത്താൽ കുരിശിൽ തടയ്ക്കപ്പെടുകയും ചെയ്തു. യഹൂദജനങ്ങൾ തങ്ങളുടെ കർത്താവും രാജാവുമായവനെ കൊന്നു. ഇത് സഹിക്കാൻ കഴിയുന്നവൻ ആരുണ്ട്? കൺപാതിനിടയൻ അടികൊള്ളുകയും അവന്റെ ആടുകൾ ചിതറിപ്പോവുകയും അനേകന്മാർ ഒളിച്ചു മാറുകയും ചെയ്തു. ഇതിൽ ദുഃഖിക്കാതിരിക്കുന്നത് എങ്ങനെ? ഗണ്യമായ താളടിയായിരിക്കുന്നവൻ സിംഹാസനത്തിലിരിക്കുന്നു. തകർച്ചയും ദഹിപ്പിക്കാൻ കഴിയുന്ന മഹാ അഗ്നിയുമായിരിക്കുന്നവൻ അവന്റെ മുമ്പിൽ കുറ്റക്കാരനെ പോലെ നിന്നു. ഇതിൽ സഹിക്കുന്നത് എങ്ങനെ? അവന്റെ വൈരികൾ അവനെ വളഞ്ഞു. സ്നേഹിതന്മാർ ചിതറപ്പെട്ടു. അവൻ മാത്രം പിടിക്കപ്പെട്ടു. ഇവയെ കുറിച്ച് ഹൃദയം തകരാത്തവനാരുണ്ട്? ബലവാനായ നഗത്തുകളിലിറങ്ങി കിടക്കുന്നു. ബലഹീനർ ആരോ ഉണ്ടാക്കുന്നു. ലോകങ്ങളുടെ ഉടയവനെ കുറിച്ച് കറയ്ക്കുന്നു. ഇവയെ കുറിച്ച് കരയാത്തവനാരുണ്ട്? രോഗികൾ തങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തിയ വയസ്സിനെ പിടിച്ച് വിശ്വാസമേൽപ്പിച്ചു. ഇതിനെ കുറിച്ച് അവർക്കറിയാത്തവനാരുണ്ട്? പെൺകുട്ടുള്ളികളാകുന്ന യഹൂദന്മാർ ജ്വലിക്കുന്ന അഗ്നിയായവനെ പിടിച്ചു കെട്ടി വാറുകൾ കൊണ്ട് അടിച്ചു. ഇതിനെ കുറിച്ച് കരയാത്തവനാരുണ്ട്? ദുഷ്ടജനങ്ങൾ ദൈവപുത്രനെ ദ്വേഷിച്ചു. കള്ളനെ വിട്ടുകിട്ടുവാൻ യാചിച്ചു. അയ്യോ, എത്ര കഷ്ടം! അവൻ ചെയ്ത നന്മകൾക്ക് പകരമായി അവർ അവനെ നിരക്കുകൾ അനുഭവിപ്പിച്ചു. അയ്യോ, സഹായിക്കുന്നവൻ തന്നെ യാതൊരു കുറ്റമില്ലാത്തവനെ തൂക്കുക തൂക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ പൈശൂന്യത്താൽ കുറ്റ ചുമത്തി. അയ്യോ, ഇത് സഹിക്കുന്നത് എങ്ങനെ? കർത്താവേ, നിന്നെ ന്യായം വിസ്തരിച്ച ജനങ്ങളെ നീ വിസ്തരിക്കുമ്പോ ഞങ്ങളോടുള്ള ന്യായസ്ഥാനത്തിന് നീ പ്രവേശിക്കരുതേ. ആമീൻ. ചിലതരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, വിശുദ്ധമായ കത്താനുഭവിച്ച ദിനങ്ങളിൽ കൂടി നമ്മൾ പ്രാർത്ഥനാപൂർവ്വം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. കാൽവറിയുടെ കസംഗത്തിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട കർത്താവിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത ആരാധനയിൽ കൂടിയും പ്രാർത്ഥനയിൽ കൂടിയും നോമ്പിൽ കൂടിയും അനുഷ്ഠാനങ്ങളിൽ കൂടിയും ഒക്കെ നമ്മൾ കൂടുതൽ തിരിച്ചറിയത്തക്കവണ്ണം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കും. ഒരുക്കി വിശുദ്ധീകരിക്കുന്ന ദിനങ്ങളാകുന്നു ഇത്. ദൈവഭാഗം പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനകളും അപേക്ഷകളും ഒക്കെയും ദൈവം സ്വീകരിക്കണമേ എന്ന പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചവർ ജീവിക്കുന്ന വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ കർത്താവിന്റെ ദിനങ്ങളോട് ചേർന്ന് ശാനിപ്പാനും കർത്താവ് അനുഭവിച്ച ആ കഷ്ടതയൊക്കെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴെങ്കിലും ആ ഒരു ജീവിതത്തോട് ചേർന്ന് നിൽക്കാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വിളി, ആ വിളിയുടെ മഹത്വം ദർശിച്ചുകൊണ്ട് ഈ ദിനങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കർത്താവിന്റെ ഉയർപ്പിന്റെ നാള് വരെ ആ ഒരു സന്തോഷത്തിന്റെ ആ ദിനങ്ങളെ ഉൾക്കൊള്ളത്തക്കവണ്ണം വിശുദ്ധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ നയിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒക്കെ ഇടയാക്കണമേ എന്ന് ദൈവസംഗതിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിനായിട്ട് നേതൃത്വം കൊടുക്കാനുള്ള കോളം കടന്നു വന്നിരിക്കുന്നത് നമുക്കിപ്പൊ സുപരിചിതനായിരിക്കുന്ന ശിവകുമാരുടെ പി സി ഓരോച്ചനാണ്. അച്ഛനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എപ്പോഴും അച്ഛന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിലുണ്ടെന്നുള്ളത് നന്ദിപൂർവ്വം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഏത് സമയത്ത് അച്ഛനെ ഈ സുപ്രഷ ക്ഷണിച്ചാലും ഒരു മടിയും കൂടാതെ ദൈവവിളിയുടെ ഒരു ഭാഗമായിട്ട് കണ്ടുകൊണ്ട് തന്നെ സന്തോഷത്തോടെ അച്ഛനെ ഏൽക്കുകയും
എത്ര അസൗകര്യം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വേണ്ടി ശുശ്രൂഷയിൽ തന്റെ സാന്നിധ്യം തന്റെ വാക്കുകൾ നമ്മൾ അറിയിക്കുകയും ചെയ്യുമെന്നുള്ളത് നന്ദിപൂർവ്വം ഓർക്കാൻ ഒരു കാര്യമാണ്. വളരെ സ്നേഹത്തോട് ചിന്തയോടെ കൂടെ പ്രിയപ്പെട്ട അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് ഒരു ഗീതം കൂടെ ആലപിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 58-ാമത്തെ ഗീതം സുപരിചിതമായ ഒരു ഗീതമാണ്. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന കാര്യത പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർ കാഴ്ചയാകുന്നു. ഹൃദയായിട്ടുള്ള ഒരു ഗീതമാണ്. താഴ്വരയുടെ മുകളിൽ യാഗം അർപ്പിച്ച കർത്താവിനെ നോക്കിക്കൊണ്ട് ആ സ്നേഹത്തിന്റെയും കഷ്ടതയുടെയും യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ മനസ്സുള്ള ആളുകൾ ക്രൂശിലേക്ക് നോക്കി ഹൃദയ നൊമ്പരത്തോടെ വേദനയോടെ പാടുന്ന ഒരു ഗീതമാണ് ആരാണ് ക്രൂശിന്മേൽ കിടക്കുന്നത്. ഇത് പക്ഷേ ക്രൂശിന്മേൽ കിടക്കുന്നത് ഇന്ദ്രനാഥനാണെന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കുമ്പോഴാണ് ആ സ്നേഹത്തിന്റെ നീണ കുറവറ്റാതെ നമ്മുടെ ഹൃദയങ്ങളെ മുഴുവൻ ആത്മീയതയിൽ ആത്മീയ നിറവിൽ കഴുകത്തക്കവണ്ണം ഇതിനെ കൊണ്ടെത്തിക്കുന്നത്. നമുക്ക് ദൈവസന്നിധിയിലെ പ്രാർത്ഥിക്കുക, ആ ക്രൂശിന്മേൽ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടത് എന്റെ നാഥനാണ്, എനിക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത് വീട്ടു വരുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുന്ന എന്റെ നാഥനെ ആ കഷ്ടാനുഭവത്തോട് ചേർന്ന് നമുക്ക് സ്തുതി അർപ്പിക്കാം. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന വാരിത
ചാകുന്നു പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർ ചാകുന്നു ആത്മാവേ പാപത്തിൻ കാഴ്ച നീ കാണുക ദൈവത്തിൻ സ്വാമി ശാപശീലായല്ലോ ദൈവത്തിൻ സ്വാമി ശാപശീലായല്ലോ വിത്രമേഹത്തെ പള്ളിഞ്ഞ മഹാപാപത്തെ ദൈവമേയോക്കല്ലേ ഈ മഹാപാപത്തെ ദൈവമേയോക്കല്ലേ പാപത്തെ സ്നേഹിപ്പാനി ദൈവത്തിൻ പൈരന ജീവിക്കും ഞാനിനി ദൈവത്തിൻ പൈരന ജീവിക്കും ഞാനിനി കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രൂശിന്മേൽ കാണുന്ന മേഘത്തെ ഓർക്കും ഞാൻ ക്രൂശിന്മേൽ കാണുന്ന മേഘത്തെ ഓർക്കും ഞാൻ ശത്രുക്കൾ നിന്ദയും ദൂഷ്യവും ക്രൂശിന്മേൽ കാണുന്ന മേഘത്തെ ഓർക്കും ഞാൻ ക്രൂശിന്മേൽ കാണുന്ന മേഘത്തെ ഓർക്കും ഞാൻ പാപത്തിൻ ശോധന കേവലമായി വരുമ്പോ ക്രൂശിന്മേൽ കാണുന്ന മേഘത്തെ ഓർക്കും ഞാൻ ക്രൂശിന്മേൽ കാണുന്ന മേഘത്തെ
യഹോവ അബ്രഹാമിനോട് അരളി ചെയ്ത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു, ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. അബ്രഹാം തന്റെ ഭാര്യയായ സാറായിയെയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങളുണ്ടാക്കിയ സമ്പത്തുകളെയൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. കനാൻ ദേശത്തെത്തി അബ്രഹാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മോരെ വരെയും ദേശത്തു കൂടി സഞ്ചരിച്ചു. അന്ന് കനാന്യൻ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവനവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബെഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബെഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രയീമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. മിസ്രയീമിൽ എത്തുമാറായപ്പോൾ അവൻ തന്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത്, ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീയെന്ന് ഞാൻ അറിയുന്നു. മിസ്രയീമ്യർ നിന്നെ കാണുമ്പോൾ ഇവൾ അവന്റെ ഭാര്യയെന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. നീ എന്റെ സഹോദരി എന്ന് പറയണം. എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. അങ്ങനെ അബ്രഹാം മിസ്രയീമിൽ എത്തിയപ്പോൾ സ്ത്രീ അതിസുന്ദരി എന്ന് മിസ്രയീമ്യർ കണ്ടു. ഫറവോന്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു. ഫറവോന്റെ മുൻപാകെ അവളെ പ്രശംസിച്ചു. സ്ത്രീ ഫറവോന്റെ അരമനയിൽ പോകേണ്ടി വന്നു. അവളുടെ നിമിത്തം അവൻ അബ്രഹാമിന് നന്മ ചെയ്തു. അവന് ആടുമാടുകളും ആൺകഴുതകളും ദാസന്മാരും ദാസിമാരും പെൺകഴുതകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ ഭാര്യയായ സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവന്റെ കുടുംബത്തെ അത്യന്തം ദണ്ഡിപ്പിച്ചു. അപ്പോൾ ഫറവോൻ അബ്രഹാമിനെ വിളിച്ചു, നീ എന്നോട് ചെയ്തതെന്ത്? ഇവൾ നിന്റെ ഭാര്യയെന്ന് എന്നെ അറിയിക്കാഞ്ഞതെന്ത്? അവൾ എന്റെ സഹോദരിയെന്ന് എന്തിനു പറഞ്ഞു? ഞാൻ അവളെ ഭാര്യയായിട്ട് എടുപ്പാൻ സംഗതി വന്നുപോയല്ലോ. ഇപ്പോൾ ഇതാ നിന്റെ ഭാര്യ, അവളെ കൂട്ടിക്കൊണ്ടു പോകുക എന്ന് പറഞ്ഞു. ഫറവോൻ അവനെ കുറിച്ച് തന്റെ ആളുകളോട് കൽപ്പിച്ചു. അവർ അവനെയും അവന്റെ ഭാര്യയെയും അവനുള്ള സകലവുമായി പറഞ്ഞയച്ചു. 13:3 വാക്യങ്ങൾ കൂടി. ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി. അവൻ തന്റെ യാത്രയിൽ തെക്കുനിന്ന് ബേഥേൽ വരെയും ബേഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. പാർക്കുമ്പോൾ പ്രിയ ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ വൈദിക ശ്രേഷ്ഠത കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെ കർത്താവിന്റെ പീഡാസഹനത്തോട് ചേർന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നതുപോലെ, കർത്താവിന്റെ കഷ്ടാനുഭവത്തിൽ കുറവുള്ളത് ഞാൻ എന്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ, നമ്മൾ കർത്താവിന്റെ പീഡാസഹനങ്ങളെ ഓർത്ത് നമ്മൾ നൊയമ്പ് ഉപവാസവും ഒക്കെ എടുത്ത് നമ്മളാലാവും വിധം കർത്താവിന്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് മുൻപിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് പെസഹ വ്യാഴാഴ്ചയോട് ശുശ്രൂഷയിലേക്ക് കടക്കാനായിട്ട് പോകുന്നു. ദുഃഖവള്ളിയുടെ അനുസ്മരണങ്ങളിലേക്കും ദുഃഖവള്ളിക്കപ്പുറം ഒരു മൂന്നാം പക്കമുണ്ട്. മൂന്നാം പക്കം എല്ലാ തകർച്ചയുടെയും നിരാശയുടെയും കുരിശിന്റെയും കല്ലറയുടെയും അപ്പുറമായി പുനരുത്ഥാനത്തിന്റെ ഒരു വലിയ പ്രത്യാശയുണ്ടെന്ന് ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ട് നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ വലിയ പ്രത്യാശയിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ധ്യാനവും മനനവും എല്ലാം കർത്താവിന്റെ പീഡാസഹനങ്ങളോട് ചേർന്നുള്ളതും നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ വന്നു പോകുന്ന കുറവുകൾക്ക് എന്ത് പരിഹാരം നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും കർത്താവിന്റെ ആ പാപപരിഹാര ബലിയായിരിക്കുന്ന കാൽവരി ബലിയുടെ അനുസ്മരണത്തിലൂടെ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ടെന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നതായ സംഭവങ്ങളാണല്ലോ ഈ ദിവസങ്ങളിലൊക്കെയും നമ്മൾ നമ്മുടെ ധ്യാനത്തിനും വിചിന്തനത്തിനുമായി സഭയൊന്നാകെ ക്രമീകരിച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ ആ ഒരു ധ്യാനത്തിലൂടെ മുൻപിലേക്ക് പോവുകയാണ്. നമ്മയും ദൈവസന്നിധിയിൽ അർപ്പിക്കാം. ഇന്ന് ഞാൻ ഈ വായിച്ചു കേട്ട ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായവും 13-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളും വായിച്ചപ്പോൾ നിങ്ങൾക്ക് അബ്രഹാം പിതാവിന്റെ ജീവിതത്തിലുണ്ടായ വിശ്വാസ തീർത്ഥാടനത്തിലെ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നു കാണും എന്ന് ഞാൻ വിശ്വസിക്കുക. വിശ്വാസികളുടെ പിതാവായ, ബഹുജാതികൾക്ക് പിതാവായ അബ്രഹാം തന്റെ വിശ്വാസ ജീവിതത്തിലുണ്ടായ ചെറിയ ഒരു വീഴ്ച, പ്രയാസം, ഒരു കളങ്കം, എന്നാൽ അതിൽ നിന്ന് എങ്ങനെ വിമോചനം പ്രാപിക്കുന്നു എന്നുള്ളതും നമ്മളൊന്ന് ചിന്തിക്കാനായിട്ടാണ് ഇന്നത്തെ ദിവസം ശരണപ്പെടുന്നത്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക വാക്യം എടുത്തുകൊണ്ടല്ല, ഈ സംഭവത്തെ ഒന്നാകെ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിലൂടെ ഒന്ന് ഓടിച്ച് കൊണ്ടുപോയി നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ചേർന്ന് ചിന്തിക്കുവാൻ വേണ്ടി മാത്രം കർത്താവിൽ ശരണപ്പെടുകയാണ്. അറിയാം ഇവിടെ അബ്രഹാം പിതാവിനെ അബ്രഹാം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 17-ാം അധ്യായം വരുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് അബ്രഹാം എന്ന പേരാകുന്നത്. അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം എക്സോൾട്ടഡ് ഫാദർ എന്നുള്ളതാണ്. അബ്രഹാം എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് മെനി നേഷൻസ്. കർത്താവ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളതാക്കി ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തിയതിന് ശേഷമാണ് അബ്രഹാം എന്ന പേര് 17-ാം അധ്യായം 5-ാം വാക്യത്തിൽ നൽകുന്നത്. സാറായി എന്നാണ് അബ്രഹാമിന്റെ ഭാര്യയുടെ പേര്. സാറ എന്നുള്ള പേര് നൽകുന്നത് 17-ാം അധ്യായം 15-ാം വാക്യത്തിൽ മാത്രമാണ്. സാറായി എന്ന വാക്കിന്റെ അർത്ഥം പ്രിൻസസ് എന്നാണ്. സാറാഹ് എന്നുള്ള വാക്ക് പേര് നൽകുന്നത് പ്രിൻസസ് ഓഫ് മെനി നേഷൻസ് എന്നുള്ള അർത്ഥത്തിലാണ്. അതെല്ലാം 17-ാം അധ്യായത്തിലാണ്. അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ സ്ഥിരതയിലേക്ക് ദൈവം കൊണ്ടുവന്നതിന് ശേഷമാണ് ആ പേരുകൾ, പുതിയ നാമങ്ങൾ നൽകുന്നത് നമുക്കറിയാം. നമുക്കറിയാം എല്ലാവരെയും അങ്ങനെയാണ്. ശീമോനെ പത്രോസായിട്ട് കർത്താവ് മാറ്റി, സൗളിനെ പൗലോസായിട്ട് മാറ്റി, പഴയ നിയമത്തിൽ തന്നെ യാക്കോബിനെ ഇസ്രയേലായിട്ട് ദൈവം മാറ്റുന്നുണ്ട്. പുതിയ നാമങ്ങൾ ദൈവം നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഇവിടെ 12-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട്, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഐ വിൽ ബ്ലസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിംഗ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നുള്ള വലിയ വാഗ്ദാനം, ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്നുള്ള കൃത്യമായ വാഗ്ദാനം ദൈവം അബ്രഹാം നൽകുകയാണ്. അങ്ങനെ അബ്രഹാം യാത്ര പുറപ്പെട്ട്, നമുക്കറിയാം 6-ാം വാക്യം എത്തുമ്പോൾ നമ്മൾ വായിക്കുകയാണ്, അങ്ങനെ അബ്രഹാം യാത്ര പുറപ്പെട്ട് കനാൻ ദേശത്തെത്തി. അബ്രഹാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മോരെ വരെയും ദേശത്തു കൂടി സഞ്ചരിച്ചു. അന്ന് കനാന്യൻ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. നോക്കൂ, കനാൻ ദേശത്ത് ശേഖേം എന്ന സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ അവിടെ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനാവുകയാണ്. നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേലിലും ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു എന്ന് 7-8 വാക്യങ്ങളിൽ നമ്മൾ കാണുക. പ്രിയമുള്ളവരെ, വളരെ ശാന്തമായി നന്ദി ചിന്തിച്ചു നോക്കണം. അബ്രഹാം പിതാവ് വിശ്വാസികളുടെ പിതാവായിട്ട് അറിയപ്പെടുന്നുണ്ട്. ആ അബ്രഹാം പിതാവിനോട് ദൈവം കൽപ്പിച്ചതുപോലെ യഹോവയാം ദൈവം തന്റെ വാഗ്ദത്തം പൂർത്തീകരിക്കുകയാണ് ഇവിടെ. വളരെ ശാന്തമായി നമ്മൾ ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കനാൻ ദേശത്ത് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ യാത്ര ചെയ്ത് കനാൻ ദേശത്തെത്തി. ശേഖേമിലും ബേഥേലിലും ഒക്കെ ദൈവാരാധന നടത്തുവാൻ്റെ കോണം കനാൻ ദേശത്ത് വെച്ച് യഹോവ പ്രത്യക്ഷനായി. ഇതാണ് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശമെന്നും അവിടെ യഹോവയുടെ നാമത്തില് അബ്രഹാം ആരാധന നടത്തുന്നതായിട്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് കാണുക. നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിക്കേണ്ടതാണ്. യഹോവ വാഗ്ദാനം ചെയ്തു, യഹോവ അത് നിവർത്തിച്ചു. അബ്രഹാം അവിടെ പിന്നീട് കാത്തിരിക്കണമായിരുന്നു. എന്നാൽ പിന്നീട് അബ്രഹാം ജീവിതത്തിൽ നിന്ന് സ്വന്തമായി എടുത്ത ചില തീരുമാനങ്ങൾ കൊണ്ടാണ് പിന്നീട് സംഗതി കാര്യങ്ങളെല്ലാം വളരെയേറെ വ്യത്യസ്തപ്പെട്ടു പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. 9 വാക്യം മുതലാണ് ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത്. അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഇനിയും കൂടുതൽ സ്ഥലങ്ങളൊക്കെ ദൈവം നൽകുമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അതെനിക്ക് പ്രത്യക്ഷനായി കനാൻ ദേശം നൽകും, ഇതാണ് നിന്റെ സന്തതിക്ക് നൽകാനുള്ള ദേശമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും കുറച്ചുകൂടി ഒരു വലിയ ആഗ്രഹത്തോടുകൂടി ആയിരിക്കാം അബ്രഹാം ഒരു പക്ഷേ മുൻപിലേക്ക് പോകും. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യമാണ്. ദൈവനമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ധാരാളം വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. യഹോവേ അത് പൂർത്തീകരിക്കുന്നുണ്ട്. നമ്മൾ നന്ദിയും ചൊല്ലുന്നുണ്ട്. അതിനുശേഷവും പുതിയ പുതിയ സംരംഭങ്ങളുമായിട്ട് നമ്മൾ മുൻപോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ശോധന ചെയ്യേണ്ട കാര്യമാണ്. ഈ 9 വാക്യത്തിൽ മലയാള വേർഷനിൽ എഴുതിയിരിക്കുന്ന അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഇംഗ്ലീഷ് വേർഷനില് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ എഴുതിയിരിക്കുന്നത് സൗത്ത് വേർഡ് എന്നുള്ള അർത്ഥമാണ്, തെക്കോട്ട് തന്നെ യാത്ര ചെയ്തു എന്നുള്ള. എന്നാണ് NRSV-യില് വളരെ കൃത്യമായി അതേതാണ് സ്ഥലം എന്ന് പറയുന്നത്. നെഗബ്, NEGEB, നെഗബ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അബ്രഹാം വീണ്ടും യാത്ര ചെയ്തത് എന്ന് നമ്മൾ കാണുകയാണ്. അങ്ങനെ നെഗബിലേക്ക് അബ്രഹാം ചെല്ലുന്നു. 10 വാക്യം നമ്മൾ കാണുമ്പോൾ നെഗബിൽ ചെന്നതിന് ശേഷം ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നുകൊണ്ട് അബ്രഹാം മിസ്രയീമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. നോക്കൂ, യഹോവ വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്ത് നിന്ന് വീണ്ടും തെക്കോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഫാമിനുണ്ടാകുകയാണ്, ഒരു ക്ഷാമം ഉണ്ടാകുകയാണ്. നമുക്കറിയാം ക്ഷാമം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ കാര്യമാണ്. ഭക്ഷിപ്പാനില്ല, കുടിപ്പാനില്ല, ഒരു പച്ചയില കാണുവാനില്ല, മൃഗങ്ങൾക്കും കന്നുകാലികൾക്കും ഒന്നും കൊടുക്കാനില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപോഷിപ്പിക്കാനായിട്ടില്ല. ദേശം മുഴുവൻ വളരെയേറെ കഠിനമായ ക്ഷാമത്തിലൂടെ പ്രയാസത്തിലൂടെ പോവുകയാണ്. ആ സമയമാണ് അബ്രഹാം തലപൊക്കി നോക്കുകയും അബ്രഹാം മിസ്രയീമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. എന്തുകൊണ്ടാണ് മിസ്രയീമിലേക്ക് പോകുന്നത്? നെഗബിൽ ക്ഷാമമായതുകൊണ്ട് മിസ്രയീമിലേക്ക് പോവുകയാണ്. മിസ്രയീമിലേക്ക് നോക്കിയപ്പോൾ അവിടെ പച്ചപ്പുണ്ട്, അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്, അവിടെ സുഭിക്ഷതയും സമ്പന്നതയും ഉണ്ടോ എന്നുള്ളത് അബ്രഹാം കണ്ടു കാണണം. 1 യോഹന്നാൻ 2:15 വാക്യത്തിൽ പറയുന്നുണ്ട്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് പറയുന്നുണ്ട്. മിസ്രയീം, ഈജിപ്റ്റ് എപ്പോഴും ഈ യഹൂദന്മാരുടെ ജീവിതം മുഴുവൻ പരിശോധിച്ചാൽ അവർക്കൊരു ഒരു സങ്കേത പട്ടണമായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഈജിപ്റ്റ് ഒരല്പം ദൈവശാസ്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിനെ പ്രതിനിധീകരിക്കുക ഈജിപ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ചിന്തയ്ക്ക് വേണ്ടിയെങ്കിലും നമുക്കൊന്ന് എടുക്കാൻ സാധിക്കും. ഈ ലോകത്തെ പ്രതിനിധീകരിക്കുക, നമ്മൾ വസിക്കുന്ന ഇടത്ത് ക്ഷാമമാകുമ്പോൾ, നമ്മൾ വസിക്കുന്ന ഇടത്ത് പ്രയാസമാകുമ്പോൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ മിസ്രയീമിലേക്ക് പലപ്പോഴും നോക്കും. മിസ്രയീം നിങ്ങൾക്കറിയാം, ഇവിടെയാണ് 430 വർഷം ഇസ്രായേൽ മക്കൾ മുഴുവൻ അടിമത്തത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ഉണ്ട്, ലോകത്തിൻ്റെതായ താല്പര്യത്തിലേക്ക് പോയാൽ അവരുടെ അടിമകളായി പോകുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2:15 പറയുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. യാക്കോബിന്റെ ലേഖനം 4:4 പറയുന്നുണ്ട്, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ അടിമകൾ ഏത് ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന്റെ അടിമ ഏറ്റിരുന്നു എന്നാണ് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം ലോകത്തോടുള്ള ഒരു താല്പര്യം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് അബ്രഹാം പിതാവിന്റെ ജീവിതവുമായിട്ട് നമുക്ക് ചേർത്ത് ചിന്തിക്കാം. അതുകൊണ്ട് ഒന്നാമത് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു പോയിന്റ് ഡിസെൻഡിങ് ജേണി ഫ്രം ദ പ്രോമിസ്ഡ് ലാൻഡ് എന്നുള്ളതാണ്. ഡിസെൻഡിങ് ജേണി, താഴേക്കുള്ള ഒരു യാത്രയാണ്. അബ്രഹാമിന് ദൈവം വാഗ്ദാനം നൽകിയ ദേശത്ത് ദൈവം എത്തിച്ചതാണ്. അവിടെ നിന്ന് പിന്നീട് അബ്രഹാമിന്റെ താല്പര്യപ്രകാരം മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ വിളിക്കാനാണത് ഇഷ്ടം. ഡിസെൻഡിങ് ജേണി ഫ്രം ദ പ്രോമിസ്ഡ് ലാൻഡ്, വാഗ്ദാന ദേശത്ത് നിന്ന് അല്പം താഴേക്ക് ഉള്ള യാത്ര തുടങ്ങുകയാണ് അബ്രഹാമിന്റെ. നമുക്കറിയാം ദൈവം ഓരോ സ്ഥലങ്ങൾ നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. യോഹന്നാൻ മരുഭൂമിയിലായിരിക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. യേശുതമ്പുരാൻ 12 വയസ്സിൽ തന്റെ വ്യക്തിത്വം തെളിയിച്ചതാണ്, ദൈവത്വം തെളിയിച്ചതാണ് വേദപണ്ഡിതന്മാരുമൊക്കെ ആയിട്ടുള്ള തർക്കത്തിലുമൊക്കെ എങ്കിൽ തന്നെയും, മാതാപിതാക്കന്മാർക്ക് അടങ്ങി ഒതുങ്ങി 18 വർഷക്കാലം വീണ്ടും ജീവിച്ച് 30-ാമത്തെ വയസ്സിൽ മാത്രമാണ് യേശുതമ്പുരാൻ പുറത്തു വരുന്നത്. അപ്പോൾ ജോസഫ് എന്ന ഒരു ആശാരിയുടെ വീട്ടിൽ ജീവിക്കുവാൻ ദൈവതമ്പുരാൻ തന്നെ തീരുമാനിച്ചാകുന്നുണ്ടെന്നുള്ളതാ. ആ കാലഘട്ടം എത്തുന്നത് വരെ ദൈവമേൽപ്പിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് താമസിക്കാനായിട്ട് സാധിക്കണമെന്നുള്ളതാ. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ മറ്റൊരു ദേശത്ത് അമേരിക്കയിൽ തന്നെ ഞാൻ അങ്ങ് ജനിക്കുകയായിരുന്നെങ്കിൽ, യൂറോപ്പിൽ ഞാൻ ജനിക്കുകയായിരുന്നെങ്കിൽ. അങ്ങനെയല്ല, ഓരോ ഇടത്തും ദൈവം നമ്മളെ ഏൽപ്പിച്ച ഇടത്ത് നമുക്ക് ജനിക്കുവാൻ, നമുക്ക് അവിടെ കാലഘട്ടത്തിനനുസരിച്ച് അടങ്ങി ഒതുങ്ങി പാർക്കുവാൻ ദൈവനമ്പുരാൻ തരുന്ന വലിയൊരു അനുഗ്രഹമായിട്ട് അതിനെ കാണാം. ദൈവം ആക്കി വെച്ച സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരിക്കലും താഴേക്ക് ഇറങ്ങാനായിട്ട് പാടില്ല എന്നുള്ളൊരു സന്ദേശം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. മറ്റൊന്ന്, ദൈവം ആക്കി വെക്കുന്ന സമയം വരെയും നമ്മൾ നോക്കിയിരിക്കണമെന്നുള്ളത്. അബ്രഹാമിന്റെ ജീവിതം പരിശോധിച്ചാൽ അറിയാം, 75-ാമത്തെ വയസ്സിൽ സന്തതി ഉണ്ടാകുമെന്നുള്ള വാഗ്ദാനം കിട്ടുന്നതാ. എന്നാൽ 100-ാമത്തെ വയസ്സിൽ മാത്രമാണ് ഒരു മകൻ ഉണ്ടാകുന്നത്. അതിന് ഇടയ്ക്ക് 16-ാം അധ്യായം ഒക്കെ വരുമ്പോൾ നമുക്കറിയാം, മിസ്രൈമിയ ദാസിയായ ഹാഗാറിൽ നിന്ന് മകനെ ഉളവാക്കുവാൻ തക്കവണ്ണം സാറായി ബുദ്ധി ഉപദേശിക്കുന്നതൊക്കെ നമുക്കറിയാം. ലോകപ്രകാരമുള്ള അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്കൊക്കെ പോകുവാനായിട്ട് അവരുടെ മനസ്സ് പതറിപ്പോയി എന്നുള്ളത് 25 വർഷത്തിനിടയ്ക്ക് അവരുടെ വിശ്വാസത്തിന്റെ ചോദനയെങ്കിൽ സംഭവിച്ച ഒരു കാര്യമായിട്ട് നിൽക്കുന്നുണ്ട്. പറഞ്ഞ പോലെ അബ്രഹാമിന്റെ ജീവിതത്തിൽ ആദ്യമുണ്ടായ ഒരു സംഭവമാണിത്. തനിക്ക് ദൈവം നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനുള്ള ആഗ്രഹം, തനിക്ക് ദൈവം നിശ്ചയിക്കുന്ന സമയം വരെയും കാത്തിരിക്കുവാൻ സാധ്യതയില്ലാതെ വരുന്നത് നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, എന്നിൽ വസിക്കുന്ന കൊമ്പുകളൊക്കെയും ആ ഫലം കായ്ക്കുന്ന കൊമ്പുകളൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ഞാൻ അതിനെ ചെത്തിപിടിപ്പാക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഒരു പ്രൂണിങ് നടക്കും നമ്മുടെ ജീവിതത്തിൽ. എന്തിനാ? നമ്മളിപ്പം മര്യാദയ്ക്ക് ഫലം കായ്ച്ചുകൊണ്ടിരിക്കുക, പക്ഷെ അധികം ഫലം കായ്ക്കേണ്ടതിന് ഞാൻ അതിനെ ചെത്തിപിടിപ്പാക്കും. എന്നെ കേൾക്കുന്ന ഇന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ചെത്തിപിടിപ്പാക്കലിന്റെ അനുഭവത്തിലൂടെ, നിരാശയിലൂടെ, വേദനയിലൂടെ, മുറിക്കപ്പെടുന്ന അനുഭവത്തിലൂടെ ഒക്കെ പോവുകയാണെങ്കിൽ, യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അവൻ നമുക്ക് വേണ്ടി മുറിക്കപ്പെടാൻ, അവൻ നമുക്ക് വേണ്ടി ഇന്ന് സഹായിൽ അവൻ മുറിക്കപ്പെടാൻ പോവുകയാണ്. ദുഃഖവുള്ളിയിൽ അവൻ തകർക്കപ്പെടാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് വാഗ്ദത്തം പ്രാപിക്കുന്നത് വരെയും ആ കഠിനമായ കാസ കുടിച്ചേ പറ്റൂ. മാനുഷികമായിട്ടൊരു ചിന്തയുണ്ടാകും, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിലും നീങ്ങിപ്പോകണമേ, എങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറണമേ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിലൂടെ പുതിയ പുതിയ ശൈലികൾക്ക് വേണ്ടിയും താല്പര്യങ്ങൾക്ക് വേണ്ടിയും നന്മയെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയും വൃത്തിയാടി പോകാനായിട്ട് സാധ്യതയില്ല ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് ഉറപ്പിക്കുക. എബ്രായ ലേഖനം 10:36 പറയുന്നു, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. സഹിഷ്ണുതയാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. റോമാലേഖനം 5:3 പറയുന്നുണ്ട്, അതുകൊണ്ട് കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് വെച്ച് നമ്മൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. സിദ്ധന്മാരെന്ന് പറയുന്നത് നമ്മൾ നീതിമാന്മാരായ സിദ്ധന്മാരെന്നൊക്കെ പാടുന്നുണ്ട്, അല്ലെങ്കിൽ പലരെയും നമ്മുടെ നാട്ടിലൊക്കെ സിദ്ധന്മാരെന്ന് വിളിക്കുന്ന അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെയാ. അല്ല, തിരുവചനം പറയുന്നു കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും. സിദ്ധന്മാരായി തീരുന്നത് കഷ്ടം സഹിക്കുന്നവരാണ്. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും. എന്നിട്ടാ പ്രത്യാശ ഉണ്ടാകുന്നേ? നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ കഷ്ടതയിലൂടെ പോകണം, സഹിഷ്ണുതയിലൂടെ പോകണം. അത് ആ സഹിഷ്ണുതയിലൂടെ സിദ്ധത അത് വെളിവാക്കണം, അത് തെളിഞ്ഞു വരണം. നമ്മുടെ സഹിക്കുവാനുള്ള കഴിവ് തെളിഞ്ഞു വരണം. അതിനാ സിദ്ധത എന്ന് പറയുന്നത്. അത് പ്രത്യാശയിലേക്ക് എന്ന് വെച്ചിട്ട് നമ്മൾ കഷ്ടങ്ങളിലും വീണ്ടും ആദ്യത്തേതിലേക്ക് കഷ്ടങ്ങളിൽ നമ്മൾ പ്രശംസിക്കുന്നു. ആ കഷ്ടാനുഭവത്തിൽ തന്നെ നമുക്ക് പ്രശംസിക്കാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സമയവും സ്ഥലവും ഒക്കെ അത് അതിവിടെ പിടിച്ചു നിൽക്കുവാൻ തക്കെ വേണം നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. 1 പത്രോസ് 5:6 നമ്മൾ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ എന്ന. തക്ക സമയത്ത് ഉയർത്തുവാൻ ഒരു സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ജോസഫിന്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്കറിയാം, പൊട്ടക്കടത്തിലേക്ക് വീണു, അവിടെ കിടന്ന് വിളിച്ചു കൂവിയില്ല. മിസ്രൈമിലെ കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ടു, അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയില്ല. പൊത്തിഫറിന്റെ ഭവനത്തിലേക്ക് ചെന്നു, അവിടെ ബഹളം ഉണ്ടാക്കിയില്ല. അവിടുന്ന് ജയിലിലേക്ക് കള്ള കുറ്റം ആരോപിച്ച് പോകേണ്ടി വന്നു, അവിടെ ബഹളം ഉണ്ടാക്കിയില്ല. അവിടുന്നാണ് ദൈവം നമ്പുരാൻ, അവിടുന്ന് പത്ര സമ്മേളനം വിളിച്ചു, ഞാൻ ചെയ്ത് തെറ്റ് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് ഒന്നും ജോസഫ് പറയാനായിട്ട് പോയില്ല. പക്ഷെ യഥാർത്ഥ സമയത്ത് കാത്തിരുന്നപ്പോ അവന്റെ ദൈവം അത്രമാത്രം ഉയർത്തി എന്നുള്ളത് നമുക്കറിയാം. അത്രമാത്രം ദൈവം ഉയർത്തി, എല്ലാവരും വന്ന് അവന്റെ മുമ്പിൽ കുമ്പിടുവാൻ തക്കവണ്ണമുള്ള ഒരു അവസരം ഉണ്ടായി. ആ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നുള്ള വചനം നമ്മൾ അവിടെയും കാണുകയാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളുടെ പ്രയാസങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം ദൈവം വലുത് നമുക്കായിട്ട് കരുതുന്നുണ്ട്. യിരെമ്യാവ് 29:11 വായിക്കുന്നു, ജെറമിയ ചാപ്റ്റർ നമ്പർ 29:11, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭ ഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിനൊരു പദ്ധതി നമ്മളെ പറ്റിയുണ്ട്, അത് നമ്മുടെ നന്മയ്ക്കാണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മളിവിടെ കാണുന്നത് മിസ്രൈമിലേക്ക് കടന്നു ചെല്ലുന്നു. മിസ്രൈമിൽ കടന്നു ചെല്ലുമ്പോൾ അബ്രഹാം പിതാവ് പറയുന്നതായ ഒരു കാര്യമുണ്ട്, എന്റെ ഭാര്യ സുന്ദരിയായതുകൊണ്ട് സാറായിയോട് പറയുക, നീ സുന്ദരിയായതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, മിസ്രൈമർ നിന്നെ കാണുമ്പോൾ ഇവൾ അവന്റെ ഭാര്യയെന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും, നീ എന്റെ സഹോദരി എന്ന് പറയണം, എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. സംഭവം നിങ്ങൾക്കറിയാം, അങ്ങനെ ഭാര്യയല്ല സഹോദരിയാണെന്നൊരു കള്ളത്തരം വിശ്വാസികളുടെ പിതാവ് അബ്രഹാമിന്റെ വായിൽ നിന്നുണ്ടാവുകയാണ്. അതുകൊണ്ട് രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത് ഡിസെൻഡിങ് ജേർണി ഓഫ് ലൈഫ്. കള്ളത്തരം പറഞ്ഞുകൊണ്ട് താഴേക്ക് ഒരു യാത്രയിലേക്ക് അബ്രഹാം പിതാവ് പോവുകയാണ്. ഇവിടെ അബ്രഹാം പിതാവിന് തന്റെ ജീവനെയാണ് പേടി. ഇവർ രണ്ടു പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത് ഇവൾ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലും, വീണ്ടും പറയുന്നത് എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. അപ്പൊ തന്റെ ജീവൻ അപഹരിക്കപ്പെട്ടു പോകുമെന്നുള്ള ഒരു ഭയം അബ്രഹാം പിതാവിന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാ. നോക്കൂ, അവിടെ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് ദൈവം നമ്പുരാൻ വാഗ്ദാനം കൊടുത്തതാ. 11 അവസാനിക്കുമ്പോ അബ്രഹാം പിതാവിന്റെ പിതാവ് പിന്നെ ഹാരാനിൽ വെച്ച് തേരഹ് മരിക്കുന്നത്, ഹാരാനിൽ വെച്ചാണ് മരിക്കുന്നത്. തേരഹ് എന്നാണ് അബ്രഹാം പിതാവിന്റെ പേര്. അദ്ദേഹത്തിന്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. അബ്രഹാമിന് 75 വയസ്സായിട്ടുള്ളൂ. 200 വയസ്സുവരെയെങ്കിലും ജീവിച്ചിരിക്കുമെന്ന് പിതാവിന്റെ കാലഘട്ടം പോലെ ജീവിച്ചിരിക്കുമെന്ന് കരുതിയാലും ഇനി ഒരു 125 വർഷം കൂടെ ആയുസ്സുണ്ട്. ഇനി യഹോവയും ദൈവമാ കൽപ്പിച്ചേക്കുന്നത് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്റെ മക്കളെ നിന്റെ മക്കളുടെ മക്കളെ അവരുടെ മക്കളെ അവരുടെ മക്കളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരികളെ പോലെയും ഒക്കെ ആക്കുമെന്നുള്ള വാഗ്ദാനങ്ങൾ ദൈവനപുരം നൽകുന്നുണ്ട്. അപ്പോൾ ദൈവം എന്നെ സംരക്ഷിക്കുമെന്ന് ചിന്തിക്കാതെ എന്നെ കൊല്ലും എന്നൊരു ഭയം അബ്രഹാമിന്റെ മനസ്സിലേക്ക് വരികയാണ്. നമുക്ക് ദൈവം വാഗ്ദാനം നൽകിയിരിക്കെ അതിൽ പലപ്പോഴും നമ്മൾ അത് ചിന്തിക്കാതെ മാനുഷികമായ ചില ബുദ്ധിയിലേക്ക് നമ്മൾ പോകുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഒരു കള്ളത്തരം ഇവിടെ പറയേണ്ടി വന്നു എന്നുള്ളതാണ്. ആ ഒരു അതായത് ആ കള്ളത്തരം ജീവിതത്തിൽ തന്നെ അബ്രഹാം പിതാവിന് ഒരു പാളിച്ച സംഭവിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഫറവോ രാജാവ് തെറ്റ് ചെയ്യാനായിട്ട് ഒരു ദുഷ്പ്രേരണയായി. അബ്രഹാം പിതാവിന്റെ ജീവിതത്തിലെ ഒരു തെറ്റ് ഒരു രാജാവിനും കൂടെ തെറ്റ് ചെയ്യാനുള്ള ദുഷ്പ്രേരണയായി എന്നുള്ളത് നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്. വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. മത്തായിയുടെ സുവിശേഷം 18:6 വായിക്കുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവൻ ഇടർച്ച വരുത്തിയാൽ അവന്റെ എഴുത്തിൽ വരുവോ തിരികല്ല് കെട്ടാനാ. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കോസ് ടു സിൻ എന്ന, പാപം ചെയ്യാൻ ഒരു പ്രേരണ നൽകുക, അല്ലെങ്കിൽ കോസ് ടു സ്റ്റംബിൾ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ പാപം ചെയ്യുവാൻ അല്ലെങ്കിൽ വോക്ക് അൺസ്റ്റഡിലി അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റെപ്പ് മിസ് ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ അതിനൊരു കാരണമായി തീർന്നാൽ അങ്ങനെയുള്ളവരെ ദുഷ്പ്രേരണ ചെയ്യുന്നവരെ കടലിന്റെ അഗാധതയിലേക്ക് താഴ്ത്തിക്കളയാനായിട്ടാണ് പറയുക. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്കൊരു ദുഷ്പ്രേരണ ആകുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. നമ്മുടെ പാപം മറ്റൊരാൾക്ക് പാപം ചെയ്യാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ചിന്തിക്കേണ്ടതായ കാര്യമാണ്. പ്രത്യേകിച്ച് കഷ്ടാനുഭവമായിട്ടൊക്കെ ഒരു പക്ഷേ ചിലരെങ്കിലും, എനിക്കറിയത്തില്ല എത്ര പേര്, അതിനപ്പുറമായിട്ട് ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ഒക്കെ കാണുമായിരിക്കാം. അവരോടൊക്കെ ദൈവം ക്ഷമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. മദ്യപാനം, വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളുടെ മുമ്പാകെ മദ്യപാനം നടത്തുക, വീട്ടിലിരുന്ന് മദ്യപിക്കുന്ന അല്ലെങ്കിൽ പുറത്തു പോയിരുന്ന് മദ്യപിക്കുന്ന, മദ്യപാന ആസക്തിയുള്ള മദ്യപാന താല്പര്യമുള്ള ഒരു ശകലം കഴിച്ചാൽ മതി, അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന എല്ലാവരും പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു വലിയ തെറ്റായിട്ടുള്ള മാതൃക നൽകുകയാണ് നിങ്ങൾ. അല്ലെങ്കിൽ തർക്കുത്തരം പറയുന്ന ഭാര്യ, ആ ഭാര്യയുടെ വിസായുടെ ഇതിലാണ് ഭർത്താവ് വന്നത് കൊണ്ട് ഭർത്താവിനെ താറടിക്കുന്ന ഭാര്യ, ഭാര്യയെ താറടിക്കുന്ന ഭർത്താവ്, പരസ്പരം കലഹമുണ്ടാകുന്ന കുടുംബങ്ങൾ,
തൃക്കുത്തരം പറയുന്ന ജീവിതശൈലി നിങ്ങളുടെ കുഞ്ഞുങ്ങളത് തന്നെ ചെയ്യും, അതിനപ്പുറം അത് അവർ ചെയ്യും. വീട്ടിൽ പ്രാർത്ഥിക്കാതിരിക്കുക, രാവിലെ വൈകിട്ടും പ്രാർത്ഥനയില്ലാതിരിക്കുക. ഷിഫ്റ്റ് വെച്ചാൽ ജോലി ചെയ്യുന്നെങ്കിൽ ഷിഫ്റ്റ് വെച്ച് പ്രാർത്ഥിക്കണം. അതില്ലാതെ നഷ്ടപ്പെടുമ്പോൾ വേറെ ദിവസവായന ഇല്ലാതിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളത് തന്നെ ചെയ്യും. മറ്റുള്ളവരെ കുറ്റം പറയുക, ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് തോന്നാം, മറ്റുള്ളവരെ കുറ്റം പറയുന്ന ജീവിതശൈലി. അതൊക്കെ നമ്മൾ ഒരല്പം ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മുടെ ജീവിതത്തിൽ എടുത്തു മാറ്റാൻ കൊലപാതകമോ വ്യഭിചാരമോ ഒന്നും ആയിരിക്കില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മുടെ ആത്മാവിനെയും കാലാന്തരത്തിൽ നശിപ്പിക്കുന്നതായ കാര്യങ്ങൾ, നമ്മുടെ തലമുറകൾക്ക് ദുഷ്പ്രേരണ നൽകുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ കഷാലകാഴ്ചയിൽ അതെടുത്തു മാറ്റുന്ന ഒരു തീരുമാനമെടുക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യണം. ഈസ്റ്ററിന് ശേഷം 50 ദിവസം ഞാൻ മദ്യപിക്കാതിരുന്നു, അതുകൊണ്ട് 50 ബോട്ടിൽ ഒന്നിച്ച് കഴിക്കുകയല്ല ഈസ്റ്ററിന്റെ അന്ന് ചെയ്യണം. എന്താ പിന്നെ അർത്ഥം? നമ്മൾ ഈ കഷാനുഭവത്തിലൂടെ പോകുന്നതുകൊണ്ട് എന്താ പിന്നെ അർത്ഥം? അതുകൊണ്ട് പ്രിയമുള്ളവരെ ചിന്തിക്കുക, നമ്മുടെ ജീവിതം, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ തിന്മകൾ മറ്റുള്ളവർക്കും കൂടി ദുഷ്പ്രേരണയാകുന്നുണ്ട്. നമ്മുടെ ആത്മാവിനെ നമ്മൾ കെടുത്തുന്നുണ്ട്, മറ്റുള്ളവർക്കും കൂടി ദുഷ്പ്രേരണയാകുന്നുണ്ടെങ്കിൽ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. അബ്രഹാം പിതാവിന്റെ ജീവിതത്തിൽ നിന്ന് വലിയൊരു മാതൃക നമുക്ക് നിൽക്കുകയാണ്. മൂന്നാമതായിട്ട് കാണുന്നത് ഡിസെൻഡിങ് ജേണി ഓഫ് ഡിസ്ഗ്രേസ് എന്നുള്ളതാ. ഈ ഒരു ഹീതൻ കിങ് ആണ് ഫറവോൻ. ഈ സാറായിയുടെ മേൽ കൈവെക്കുന്നതിന് മുമ്പേ ദൈവം അവനെ ദണ്ഡിപ്പിച്ചത് കൊണ്ട് ഭാര്യയെ കൊണ്ടുവന്നിട്ട് അബ്രാമിനോട് പറയുന്ന കാര്യമാ. അപ്പോൾ ഫറവോൻ അബ്രാമിനെ വിളിച്ചു, നീ എന്നോട് ചെയ്തത് എന്ത്? ഇവൾ നിന്റെ ഭാര്യ എന്ന് എന്നെ അറിയിക്കാൻ എന്ത്? അവൾ നിന്റെ സഹോദരി എന്ന് എന്തിനു പറഞ്ഞു? അങ്ങനെ അങ്ങനെ അബ്രാമിനെ, വിശ്വാസികളുടെ പിതാവായ അബ്രാമിന് ഒരു അപമാനം ഉണ്ടാവുകയാണ്. ഒരു പുറജാതി രാജാവ് അബ്രാം പിതാവിനെ അപമാനിക്കുന്ന ഒരു ശൈലിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. നമ്മുടെ ഒരു തിന്മ മൂലം, നമ്മുടെ ജീവനെ രക്ഷിക്കാനുള്ള താല്പര്യം മൂലം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ദുഷ്പ്രേരണ മൂലം, കള്ളത്തരം പറഞ്ഞത് മൂലം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഈ അപമാനത്തിന്റെ ജീവിതശ, നമുക്കറിയാം എല്ലാ മനുഷ്യർക്കും തെറ്റുകൾ പറയാനായിട്ട് നമുക്ക് ദാവീദ് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്താ, എന്നാൽ എല്ലാ പ്രസംഗങ്ങളും ദാവീദിന്റെ ബത്ഷബയുമായിട്ടുള്ള പാപത്തെ പറ്റിയല്ലേ? പത്രോസ് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തു, പിന്നീട് ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിന്റെ നിറവൊക്കെ ഉണ്ടാകുന്നതും ബന്ധക്കോസ്തി ഉണ്ടാകുന്നതും പരിശുദ്ധാത്മാവിന് ഷവറിങ് ഉണ്ടാകുന്നതും പത്രോസ് ഒരു 3 പോയിന്റ് പറഞ്ഞ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവ്, ഇതൊന്നും ആരും പ്രസംഗിക്കാറില്ല. പത്രോസിന്റെ ജീവിതത്തിൽ വന്ന വീഴ്ച മാത്രമേ പറയാറുള്ളൂ. അല്ലെങ്കിൽ ശിംശോൻ ദലീലയുടെ പേര് പറയുമ്പോൾ തന്നെ ദലീല എന്നുള്ളൊരു തെറ്റായ സ്ത്രീയുടെ പേരാണ് നമ്മൾ പറയുക. ശിംശോന്റെ പേരിന്റെ കൂടെ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തു, ഞാൻ എന്താ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു കളങ്കമുണ്ടെങ്കിൽ അത് മാത്രമേ എപ്പോഴും മറ്റുള്ളവരെടുത്ത് പറയാനായിട്ട് സാധ്യതയുള്ളൂ എന്നുള്ളത് ഓർക്കുക. ശിംശോൻ കോമാളി വേഷം കിട്ടിയത് മാത്രമേ നമ്മുടെ ശ്രദ്ധയിൽ നിൽക്കുന്നു ഉള്ളൂ എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കുക, ഇങ്ങനെയുള്ള ഈ യാത്രകൾ ഒരു ഒരു താഴേക്കുള്ള യാത്രയായിരുന്നു അബ്രഹാമിന്റെ. ഈ ചെറിയ സംഭവത്തിലൂടെ ഇങ്ങനെയുള്ള യാത്രകളായിരുന്നു അബ്രഹാമിന്റേതെങ്കിൽ പിന്നീട് അബ്രഹാം അതിനെയെല്ലാം ഓവർകം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാം മടങ്ങി വരുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ വലിയ പ്രത്യാശ. എവിടെയാ അബ്രഹാം മടങ്ങി വരുന്നുണ്ട്? ഉൽപ്പത്തി പുസ്തകം 13-ാം അടുത്ത അധ്യായം നമ്മൾ വായിച്ചപ്പോ അവിടുന്ന് ഫറവോൻ ധാരാളം ദാസിമാരെയും ദാസന്മാരെയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയും കന്നുകാലികളെയും ഒക്കെ കൊടുത്തു വിടുന്നു. അബ്രഹാം പോകുന്ന പിന്നീട് പിന്നെ വേറെ വഴിക്കല്ല പോകുന്നത്, തിരിച്ച് ബേഥേലിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ 13-ാം അധ്യായം ഒന്ന് വായിച്ചത്. തിരികെ വീണ്ടും തിരികെ യാത്ര ചെയ്തു, എവിടെ നിന്ന് പുറപ്പെട്ടു പോയോ അവിടേക്ക് വാഗ്ദത്തം ചെയ്യുമെന്ന് പറയുന്ന ബേഥേലിലേക്ക് ചെല്ലുക. അവിടുന്ന് ലോകത്തുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നീട് 13-ാം അധ്യായം അവസാനിക്കുമ്പം ഹെബ്രോനിൽ വന്ന് കനാൻ ദേശത്ത് തന്നെ ഹെബ്രോനിൽ വന്ന് മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു എന്ന് അവിടെ യഹോവയുടെ യാഗപീഠം വന്ന് അവിടെ താൻ ജീവിക്കുകയാണെന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കാം. അബ്രഹാം മടങ്ങി വരിക. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം നിൽക്കുന്ന അങ്ങനെയാ. ജീവിതത്തിൽ പറ്റിപ്പോയ ചെറിയ അബദ്ധങ്ങളിൽ നിന്ന് മടങ്ങി വരുന്ന അബ്രഹാമിനെ നമ്മൾ കാണുകയാണ്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തില് യഹോവയെ അമ്പദൈവവുമായിട്ട് വലിയ ഉടമ്പടിയിലേക്ക് വരുന്ന അബ്രഹാമിനെ നമ്മൾ കാണുന്നുണ്ട്. റാഞ്ചൻ പക്ഷികളെ ആട്ടിക്കളഞ്ഞുകൊണ്ട് ഹോമയാഗങ്ങളുടെ മേൽ യഹോവയുടെ പുകയുന്ന തീച്ചുള ഇറങ്ങി അബ്രഹാമിന്റെ ബലിയെ സ്വീകരിക്കുന്ന യഹോവയുടെ ശക്തിയെ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും 22-ാം അധ്യായത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഷ്ടാനുഭവാഴ്ചയായിട്ട് ചേർത്ത് ചിന്തിക്കാനുള്ള കാര്യം അതാ, അബ്രഹാം ഈ താഴ്ചയിലേക്ക് ഒരു ഡിസെൻഡിങ് ജേണി ആയിരുന്നുവെങ്കിൽ 100-ാം വയസ്സിൽ ഏകജാതനായ ഇസഹാക്കിനെ കിട്ടിയപ്പോൾ യഹോവയാം ദൈവം പറയുകയാണ്, എന്റെ ഏകജാതനെ, നീ സ്നേഹിക്കുന്ന മകനെ ഇസഹാക്കിനെ തന്നെ നീ എനിക്ക് ബലിയർപ്പിക്കണം. അങ്ങനെ വളരെ ഹൃദയവേദനയോടുകൂടി യഹോവയുടെ നാമത്തെ, യഹോവയുടെ കൽപ്പനയെ അനുസരണത്തോടുകൂടി സ്വീകരിക്കുന്ന, സമർപ്പണത്തോടുകൂടി സ്വീകരിക്കുന്ന, സ്വന്തം കുഞ്ഞിനെ ബലിയായിട്ട് അർപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്ന അബ്രഹാം പിതാവിനെ നമ്മൾ അവിടെ കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിലെ സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഓ ദിസ് ഈസ് ദ അസെൻഡിങ് ജേർണി ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ, അസെൻഡിങ് ജേർണി ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഒബീഡിയൻസ്. അദ്ദേഹം ഒരു ആരോഹണം സംഭവിക്കുക, ഒരു മലയിലേക്ക് കയറുക, ഇത്രയും നേരം താഴേക്ക് ഇറങ്ങിപ്പോയെങ്കിൽ, കനാൻ ദേശത്ത് നിന്ന് താഴേക്ക് താഴേക്ക് ഇറങ്ങിപ്പോയെങ്കിൽ, ഇപ്പോൾ അനുസരണത്തിന്റെ വലിയ മലയിലേക്ക് അബ്രഹാം പിതാവ് കയറുക. പ്രിയമുള്ളവരെ, 22:1 അബ്രഹാമെ എന്ന് വിളിച്ചിട്ടാ ബലിയർപ്പിക്കാൻ പറയുന്നത്. പക്ഷെ ബലിയർപ്പിക്കാൻ വാളുയർത്തി കഴിയുമ്പോൾ 11:11 അബ്രഹാമെ അബ്രഹാമെ ബാലന്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞു. യഹോവയുടെ തിടുക്കം, തന്റെ വിശ്വാസിയായിരിക്കുന്ന തന്റെ ദാസൻ മകനെ കൊല്ലാതിരിക്കുവാനൊക്കെ വേണം യഹോവയുടെ ഒരു തിടുക്കം നമ്മൾ അവിടെ കാണുക. പ്രിയമുള്ളവരെ, നമ്മൾ പരിപൂർണ സമർപ്പണത്തിലേക്കും അനുസരണത്തിലേക്കും വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വിടുവിക്കും എന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അബ്രഹാം പിതാവിന്റെ ഈ യാത്ര അത് തന്നെയാണല്ലോ ഇനി ദുഃഖവെള്ളിയാഴ്ച നമ്മൾ എപ്പോഴും എപ്പോഴും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ധ്യാനിക്കുന്ന കാര്യമാണ്. ഇസഹാക്ക് എങ്ങനെ വിറക് കെട്ടും എടുത്തുകൊണ്ട് മോറിയാമലയുടെ മുകളിലേക്ക് പോയോ, ഇതാ യേശു തമ്പുരാൻ കാൽവരി കുരിച്ചും വഹിച്ചുകൊണ്ട് ഗൊൽഗോത്ഥായുടെ നെറുകയിലേക്ക് പോവുക. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ ആദ്യമേ പറഞ്ഞല്ലോ, ഗൊൽഗോത്ഥായുടെ ഉത്തുംഗ ശൃംഗങ്ങളിൽ എന്ന് പറഞ്ഞല്ലോ, ആ അസെൻഡിങ് ജേണിയ, ആ അസെൻഡിങ് ജേണിയാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീരാൻ പോവുക. നമ്മൾ താഴേക്ക് താഴേക്ക് ഇറങ്ങി പാപം ചെയ്ത് ചെറിയ വലിയ പാപങ്ങളൊന്നുമല്ല, ചെറിയ കള്ളത്തരം പറയുക, അല്ലെങ്കിൽ യഹോവയുടെ വാഗ്ദാനങ്ങളിൽ നിന്ന് ഒരല്പം കൂടി ആവട്ടെ എന്ന് ചിന്തിക്കുക എന്നുള്ള ചെറിയ കാര്യങ്ങളാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തെ വലിയ പ്രയാസത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നുവെങ്കിൽ, ഇതാ കാൽവരി മലയിലേക്ക് നമുക്ക് വേണ്ടി യാഗമർപ്പിക്കപ്പെടുവാൻ പോകുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് നോക്കാം. അവനോട് ചേർന്ന് നമുക്കും ആ ക്രൂശീകരണത്തിന് വേണ്ടി പോകാം. ഉയർന്നുയർന്നു ചെല്ലുന്നതെല്ലാം ബലിയാക്കി തീർക്കുവാനായിട്ടാണ്. നമ്മളിലുള്ള അഹങ്കാരത്തെയും നമ്മളിലുള്ള പൈശൂന്യത്തെയും നമ്മളുള്ള തെറ്റിദ്ധാരണകളെയും നമ്മളുള്ള തർക്കങ്ങളെയും കുടുംബത്തിൽ സമാധാനമില്ലാത്തതിനെയും നമ്മൾ പല വിഷയങ്ങൾക്ക് കാരണമാകുന്നതിനെയും എല്ലാം ബലിയാക്കി തീർത്തുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതിയതായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്ന അബ്രഹാം പിതാവിനെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് അബ്രഹാം എന്ന പേര് നൽകുന്ന, ബഹുജാതികൾക്ക് പിതാവാക്കുന്ന, പ്രിൻസസ് ഓഫ് മെനി നേഷൻ സാറാ എന്ന പേര് നൽകി പ്രിൻസസ് ഓഫ് മെനി നേഷൻ ആക്കുന്ന, എന്നെയും നിങ്ങളെയും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ അടങ്ങുന്ന കുടുംബത്തിലെ അംഗങ്ങളായി നമ്മളെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ, ആ ഒരു വലിയ പദവിയിലേക്ക് എത്തിച്ചേരുവാനൊക്കെ വേണം. ഈ പീഡാനുഭവവാരം, ഇസഹാക്കിന്റെ മോറിയാമല യാത്ര, നമ്മുടെ അനുസരണം, യേശുക്രിസ്തുവിന്റെ കാൽവരിയാഗം നമുക്ക് മാതൃകയായി തീരട്ടെ, അത് നമ്മുടെ അനുഭവത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുന്നു.
സംബന്ധിച്ച് വളരെ ശ്രേഷ്ഠമായ ഗാഢമായ ഒരു ചിന്ത ബഹുമാനപ്പെട്ട അച്ഛനാണ് നമുക്ക് നൽകി. കാരണം നമുക്കറിയാം, നമ്മൾ ഈ ആത്മീയ ജീവിതത്തിന്റെ ചില ക്രമീകരണമൊക്കെ നടത്തുമ്പോൾ ആത്മീയ ജീവിതത്തിന്റെ ഔന്നത്യങ്ങളിലേക്ക് പ്രവേശിക്കണം എന്നൊരു ആഗ്രഹം എല്ലാവരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരാഗ്രഹത്തോടുകൂടിയാണല്ലോ നമ്മളൊക്കെ ഈ ഒരു ഇന്ദ്രിയൊരു ധ്യാനങ്ങളും ജീവിതവും ഒക്കെ നയിക്കുന്നത്. പക്ഷെ എത്ര ഈ ഒരു തലത്തിൽ ജീവിച്ചാലും നമ്മുടെ ജീവിതത്തിന്റെ സ്പിരിച്വൽ ലൈഫിൽ ചില അസന്റിങ് ആൻഡ് ഡിസന്റിങ് ട്രാക്സ് ഒക്കെ ഉണ്ടാകുന്നുള്ള വലിയൊരു ഉദാഹരണം. കാരണം വേറെ ഒട്ടും ചരിത്ര മാത്രമൊന്നുമല്ല, പണ്ഡിത ലോകം പോലും വിശ്വാസികളുടെ മഹോന്നതങ്ങളിൽ എത്തിച്ചേർന്ന അബ്രഹാം പിതാവിന്റെ ജീവിതത്തിലും വന്നുപോയ എത്ര ചില പാളിച്ചകള് സിദ്ധിയുടെ അഹോമണ്ഡലങ്ങളിൽ വിചരിച്ചിട്ടും, പക്ഷെ ആ ചില വീഴ്ചകൾ വന്നിട്ടും എത്ര വിശുദ്ധനായ ആളുടെ ജീവിതത്തിൽ ചില വീഴ്ചകൾ വന്നു, പക്ഷെങ്കിലും അതിനെപ്പറ്റി റീസിങ് ഉണ്ടായി വീണ്ടും നന്മയിൽ നിന്ന് നന്മയിലേക്ക്, നന്മയുടെ പൂർണ്ണതയിലേക്ക്. സ്വന്തം മകനെ ബലി കഴിക്കുക എന്ന് പറയുന്നത് ദൈവം നമ്മുടെ സ്വന്തം മകനെ ബലി കഴിക്കുന്നത് പോലെ തന്നെയാണ്, അതുപോലെയുള്ളൊരു മാനസിക ഭാരത്തോടു കൂടിയാണ്. അപ്പൊ അതിലപ്പുറമായിരിക്കാം ചിലപ്പോഴും, കാരണം ജഡികനായിരിക്കാവല്ലേ അദ്ദേഹത്തിനുണ്ടാകുന്ന ദുഃഖം. പക്ഷെ അതിനുപോലും വഴി കാണിക്കാൻ പറ്റാത്ത ഫലങ്ങളിലേക്ക് ദൈവവിശ്വാസത്തിന്റെ ഔന്നത്യങ്ങളില്ല നമ്മൾ വായിക്കുന്നുള്ളൂ. ദൈവം നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും. വിശുദ്ധ കവർത്തിൽ വസിക്കുന്നതിനാണ് അപ്പുറമാണ് വിശുദ്ധ പർവ്വതത്തിൽ കയറണം മോശം പറയുന്നത്. അങ്ങനൊരു പർവ്വതത്തിന്റെ ഉത്തുംഗത്തിൽ കയറാൻ തക്കവണ്ണം അബ്രഹാമിനെ സാധിച്ചു എന്നുള്ളതാണ് തന്റെ ജീവിതത്തിന്റെ പ്രധാന നമ്മൾ അംഗീകരിച്ചു വന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത, അധികം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു ചിന്തയാണ്. വളരെ ഭംഗിയായിട്ട് ഈ ദിനങ്ങളിൽ തീർച്ചയായിട്ടും ഈ ദിനത്തോട് അനുബന്ധിച്ചുള്ള അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ അതിനെ കരുതുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ വിശ്വാസത്തിന്റെ ശേഷിയാർത്ഥങ്ങളൊക്കെ എങ്കിലും അബ്രഹാം പിടിച്ച ആ പിടി ഉറപ്പുള്ളതായതുകൊണ്ട് വീഴ്ചയുടെ മധ്യത്തിലും വീഴാതെ അതിലും ഉയരങ്ങളിലും ഉയരങ്ങളിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ള ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിലെ വീഴ്ചകൾ രോഗമാക്കാം, ദുഃഖമാകാം, പ്രയാസങ്ങളാകാം, അപകടങ്ങളാകാം, ചില ആഗ്രഹിക്കുന്നത് നേടാതിരിക്കും. എന്തും ആയിക്കോട്ടെ, നമ്മളൊക്കെ നിന്നുകൊണ്ട് നിരാശയുടെ അഗാധങ്ങളിലേക്ക് പോകാതെ നമ്മൾ പിടിച്ച് പിടി മുറുകെ ഉള്ളതാണെങ്കിൽ ഇതിന്റെ അപ്പുറം എന്റെ യഹോവയാൽ ഒരു മതിൽ ചാടി കിടക്കാൻ സാധിക്കും. ദാവീദ് പറയുന്ന പോലെ പറയാൻ സാധിക്കും. വളരെ മനോഹരമായ ഒരു ചിന്ത നമുക്ക് പകർന്നു വന്ന അച്ഛനോട് വളരെ ആഴമായ ആർദ്രമായ സ്നേഹം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് എട്ടാം ചൊവ്വാഴ്ച നമസ്കാര ക്രമങ്ങളില് ബുധനാഴ്ചയുടെ മൂന്നാം മണി നമസ്കാരത്തില് ഞങ്ങൾക്കായി ഏറ്റെടുത്ത് വീട്ടാനുള്ള ദിവസങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് മധ്യസഭ പ്രവർത്തന ബുധനാഴ്ചയുടെ മൂന്നാം മണി നമസ്കാരം ഞങ്ങൾക്കായി.
രാജേഷ് അച്ഛ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ രാജേഷ് അച്ഛ
കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥന നമ്മള് കഷ്ടാനുഭവ ആഴ്ച ആയതുകൊണ്ട് മാതാവിനോടുള്ളതൊന്നും നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്താറില്ലല്ലോ. മധ്യസ്ഥ പ്രാർത്ഥന ഇന്ന് ഒഴിവാക്കിയാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു കഷ്ടാനുഭവ ആഴ്ച ആയതുകൊണ്ട്.
നമ്മുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയല്ല, നമ്മുടെ കാഴ്ചയിലെ ബുധനാഴ്ചയുടെ മൂന്നാം മണി നമസ്കാരത്തിലെ ഞങ്ങൾക്കായി നേരിട്ട് വീഴാന്നുള്ള പാട്ട് ചേർന്ന് പാടാനാണ്.
ഓക്കെ ഓക്കെ.
ബുധനാഴ്ചയുടെ ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലായിരിക്കാം, പോയി ശ്രമിക്കണം. ബുധനാഴ്ച കഷ്ടാനുവാസി ക്രമത്തിന്റെ മൂന്നാം മണി നമസ്കാരത്തിലെ ബുധനാഴ്ചയുടെ മൂന്നാം മണി നമസ്കാരത്തിലെ ഞങ്ങൾക്കായി ഏറ്റൊരു വീടാന്നുള്ള ഗീത.
ഞങ്ങൾക്കായി ഏറ്റൊരു പീഠ പാഴ്ചകളേറ്റം അന്യം വാഥ എന്നാൽ നാഥൻ ശിഷ്യന്മാരോ ദേവം സ്വന്ത നിങ്ങളിലേജൻ എന്നെ കാണിച്ചേൽപ്പിടും ക്രൂശി പോരി നന്ദിരവാകും നേരോർത്തൻ പ്രിയനായി തീരും ഇന്നാ വ്യാജ പാവാം ശേഷൻ ൊണ്ടാപ്പതു വെള്ളി കാണി ചീരാൻ സാസ്യം ചെയ്തു ദുഷ്ടന്മാരാം തുടരുദ്ദേശം ബാധിച്ചതിനാൽ സന്തോഷിച്ചു മരുഭൂവിൽ അവരെ പോറ്റി പകരം തന്നെയാക്ഷേപിച്ചു ആവിനേറ്റം വാർദ്ധിപ്പിച്ചു ദേവം പാരം സ്നേഹിച്ചോനെ ഗോവിൽ പായൽ കുരിശിൽ തൂക്കി നിൻവീതി ചെയ്തോ നിധിയേൽക്കുമ്പോ വിധി ചെയ്യരുതേ ഞങ്ങളൈഷ മുറിയോറാതെ. നമ്മുടെ ശിരസുകളെ ദൈവസന്നിധി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഓർത്ത മാത്യു എന്ന് പറയുന്ന ഒരു വയസ്സുള്ള ഒരു കുഞ്ഞ് ഹാർട്ടിന്റെ ഓപ്പറേഷനൊക്കെ രണ്ടു പ്രാവശ്യം സർജറി കഴിഞ്ഞ് അത് വളരെ ഭംഗിയായിട്ട് സേതമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇടക്കിടയ്ക്ക് അതിൻ്റെ ഒരു ചെറിയൊരു സർജറി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഞങ്ങളെല്ലാവരെയും പ്രാർത്ഥന ആ കുഞ്ഞിന് ഉണ്ടാവണം. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് കുഞ്ഞിന് എത്രമാത്രം സൗഖ്യം വന്നു തുറന്നു സൗഖ്യം വരും ദൈവസന്നിധി അവർക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന രാജി എന്ന് പറയുന്ന ശ്രീ ട്രെയിൻ യൂണിവേഴ്സിറ്റി വിളിച്ച് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലാണ് പ്രത്യേകമായിട്ട് ദൈവസന്നിധി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ സർജറി കഴിഞ്ഞ് സുഖം പ്രാപിക്കുന്ന വർഗീസ് അതുപോലെ തന്നെ കുറെ ആളുകളെയൊക്കെ ദൈവസന്നിധി പ്രത്യേകമായിട്ട് ഓർത്ത് ശ്രമിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ അടുത്ത് ഓർമ്മയില് പേരിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒക്കെ സൗഖ്യത്തിനായിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള സ്വർഗീയ ദൈവമേ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ധന്യമായ നിമിഷത്തെ അവർക്ക് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ കഷ്ടാനുഭവാഴ്ച ദിനങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച രക്തവും അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച കഷ്ടതയൊക്കെ ദൈവമേ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഹൃദയങ്ങളെ അവർ വിശാലമാക്കണമേ. ദൈവത്തിന്റെ രോഗസത്യത്തിന് വേണ്ടി കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഇതിന്റെ അപ്പുറം വെച്ച് നിൽക്കാൻ തക്കവണ്ണം ദൈവത്തിന് വേണ്ടി എന്ത് സ്വീകരിക്കുക എന്നുള്ള ഒരു ആത്മീയ അവരുടെ ദൈവത്തിനെ നിൽക്കാൻ തക്കവണ്ണം ഞങ്ങളുടെയൊക്കെ വിചാരങ്ങളെയും വിശ്വാസത്തെയും വളർന്ന് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടായിരിക്കണമേ. പ്രത്യേകിച്ച് രോഗം ബാധിച്ചിരിക്കുന്ന ആളെ അതിന്റെ തിരുവഭാഗം സമർപ്പിക്കുന്നു. രോഗത്തിന്റെ തീവ്രതയും വേദനയുടെ ആധിക്യവും ഒക്കെ പലപ്പോഴും ഭാരമായിട്ട് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവമേ എന്റെ ജീവിതത്തിൽ എന്തിനീ എനിക്ക് തന്നു എന്നുള്ള ചോദ്യമൊക്കെ ആ തീവ്രതയുടെ മധ്യത്തിൽ ഉണ്ടാകുമ്പോഴും ദൈവമേ ആ ചോദ്യങ്ങൾക്ക് ഉത്തരവണ്ണം അങ്ങയുടെ കരസ്പർശനങ്ങളും അങ്ങയുടെ കരലാളനങ്ങളും അവർക്ക് അനുഭവിക്കാൻ തക്കവണ്ണം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ കൊടുക്കുന്ന സാന്ത്വനത്തിലൊക്കെ അപ്പുറം വൈദ്യന്മാരിൽ കൂടി ലഭിക്കുന്ന ആശ്രയങ്ങൾക്കൊക്കെ അപ്പുറമായിട്ട് അവിടുത്തെ കരങ്ങളുടെ ശക്തി അവർക്കുണ്ടാകുവാൻ തക്കവണ്ണം അതിൽ കൂടി ലഭിക്കുന്ന സുഖവും സൗഖ്യവും അനുഭവിക്കാൻ തക്കുള്ള ഭാഗ്യം നീ അവർക്കൊക്കെ അവർക്ക് പ്രദാനം ചെയ്യണമേ. കണ്ണനീരോട് സമീപിക്കുമ്പോൾ ഉത്തരം അറളുന്ന ദൈവത്തിന്റെ കരുണ കണ്ടെത്തുവാൻ തക്കവണ്ണം അവരൊക്കെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഉറ്റവരെ നഷ്ടപ്പെട്ട് വേദന അനുഭവിക്കുന്ന കുടുംബാംഗത്തിനും ഉപ സമർപ്പിക്കുന്നു. പിന്നെ വേദനയുടെ തീവ്രത അറിയാതെ ഒന്നും അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വേദനയെ അവർക്ക് മാറ്റണമേ. ദൈവം മുറിക്കുന്നവനും മുറിവ് കെട്ടുന്നവനും ആവുന്നുവെന്ന് ഞങ്ങൾ യോഗ ദിവസത്തിൽ വായിക്കുന്നത് പോലെ ജീവിതത്തിലുണ്ടാകുന്ന ആർക്കും ഉണക്കാൻ പറ്റാത്ത മുറിവുകളെ നിങ്ങളുടെ സ്പർശനത്താൽ ഉണക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാരെ യുവതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അങ്ങയുടെ കഷാനുഭവത്തോടും അങ്ങയുടെ സ്ഥാനത്തോടും ചേർന്ന് ജീവിക്കത്തക്കവണ്ണം ഉള്ള ആത്മീയ അന്തരീക്ഷം അവരുടെ ഉള്ളിലൊക്കെ സംജാതമാകുവാൻ കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവരെയൊക്കെ സഹായിക്കണമേ. ദൈവം തന്റെ ജീവിതം യക്ഷബോധത്തോടുകൂടി ഉപയോഗിക്കാൻ തക്കവണ്ണം നീ അവരെയൊക്കെ സഹായിക്കണമേ. വൈശാഖിക ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്മയുടെയും പ്രലോഭനങ്ങളുടെയും ഒക്കെ മദ്യപാനത്തിന്റെയും വൈശാഖികതയുടെയും വ്യതിചാരത്തിന്റെയും ഒക്കെ കരാള നഷ്ടങ്ങൾ അനുനിമിഷം കീഴ്പ്പെടുത്താൻ ശ്രദ്ധിക്കുമ്പോൾ അത്രയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് ഞങ്ങൾ ഈ ലോകത്തിൽ കാണിച്ച ജീവിതം മാതൃകയാക്കി ജീവിക്കാൻ തക്കവണ്ണം എന്റെ മക്കളെ സഹായിക്കണമേ. എല്ലാ കുടുംബ ബന്ധങ്ങളെ അവർ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഭാര്യഭർത്തൃ ബന്ധങ്ങളിൽ സൗഹൃദവും സ്നേഹവും ആത്മാർത്ഥവും വളരുവാൻ തക്കവണ്ണം ഓരോ കുടുംബങ്ങളെയും അവർക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും അവരുടെ ശാശ്വതമായ സമാധാനം വർദ്ധിപ്പിക്കണമേ. വിവാഹത്തിന് വീടുവരുന്ന മക്കൾക്ക് നല്ല പങ്കാളികളിൽ പണ്ടക്കവണ്ണം സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് ദൈവാശ്രയ ബോധമുള്ള മക്കളെ പണ്ടക്കവണ്ണം അവർക്ക് സഹായിക്കണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭ മുഴുവൻ ദൈവം ഭക്തിയോടുകൂടി ഈ കഷ്ടാനുപാത ദിനങ്ങളിലേക്ക് ഒഴുകുമ്പോൾ നിലവിളി അവിടുന്ന് കേൾക്കണമേ. അനുതാപം അവിടുന്ന് സ്വീകരിക്കണമേ. ദൈവമേ അവിടുന്ന് ഇസ്രായേൽ ജനങ്ങളെ പ്രത്യേകം വേർതിരിച്ചതുപോലെ ദൈവിക വേർതിരിവിച്ച ഭാഗമായ ഒരു അനുഗ്രഹീത കൂട്ടായ്മയെ ലോകത്തിന് മാതൃകയാകാൻ തക്കവണ്ണം ഈ സഭയും അതിലെ വിശ്വാസികളെ സഹായിക്കണമേ. എല്ലാ സഭകളെയും ലോകത്തെ ഒക്കെ രൂപാസമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ രാജ്യത്തെ ഓർക്കുന്നു, മാതൃരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സഭയെ നയിക്കുന്ന ഭാവതിരുമേനി, അതിന്റെ പിതാക്കന്മാര്, പ്രത്യേകിച്ച് ഭദ്രാസനത്തിന്റെ മക്കളെ പോലത്തെ ആയിരിക്കുന്ന തിരുമേനി, ഈ ഭദ്രാസനം ദൈവങ്ങളിലൊക്കെ അവർ നയിക്കണമേ. സഭയുടെ ആത്മീയ സംഘടനകളെയും വിഷ പ്രവർത്തനങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അതിൽ പ്രവർത്തിക്കുന്നവരെ അവർന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇനി ഞങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ക്ഷമിക്കണമേ. പ്രത്യേകിച്ച് ഈ കർത്താർ ഈ നോമ്പ് പര്യവസാനിക്കുന്ന ജനങ്ങളിൽ ഏറ്റവും അങ്ങയോട് ചേർന്ന് നിൽക്കത്തക്കവണ്ണം പ്രകാശത്തിനായി തീരുവാൻ സഹായിയാക്കണമേ. നിന്റെ അവിടുത്തെ വിശ്വാസികളെല്ലാം നല്ല സത്യ കുംഭസാരം നടത്തി വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ ഒരുക്കമുള്ള മക്കളായിട്ട് രൂപാന്തരപ്പെടുത്തണമേ. പ്രത്യേകിച്ച് ദൈവത്തിന്റെ സത്യവാ ശുശ്രൂഷ ഞങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ തിരുശരീരം ഭക്ഷിച്ച് ഇരുട്ടിലേക്ക് പോയ യൂതായ പോലല്ല, അങ്ങയുടെ ശരീരം ഭക്ഷിച്ച് അങ്ങേക്ക് വേണ്ടി മരിക്കാൻ ഒരുങ്ങിയ സ്ലീഹന്മാർ, നല്ല സ്ലീഹന്മാരെ പോലെ ആയി തീരുവാൻ തക്കവണ്ണം ഈ കുർബാന അനുഭവം ഞങ്ങളിൽ ഒരു ദേവിയുടെ ചൈതന്യത്തിന് ഇടയാക്കി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ എല്ലാ കുറവുകളെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ, ശുദ്ധീകരിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വചനം അറിയിച്ച പ്രിയപ്രാർത്ഥനയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ആത്മീയ അറിവോട് നടക്കണമേ. അവിടുത്തെ വിളിച്ച് അനുയോജ്യമായി ജീവിക്കാൻ പ്രവർത്തിപ്പാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും സംബ്രാനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവരുടെ കൃതിയിലും കരുണയിലും അവരുടെ മഹത്വത്തിലും നീ അവരെ നയിക്കണമേ. അനുഗ്രഹീതമായ ഒരു പുനരുത്ഥാനത്തിന്റെ സന്തോഷം ഹൃദയത്തിൽ സംജാതമാകുവാൻ പ്രകാശപൂരിതമാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഇതിൽ കൂടി ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരെയും അവർക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്ന ആൾ വിശ്വസിച്ചു കൊടുക്കുവാനായിട്ട് തന്നെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ പുരാന്റെ കൃതിയും ആശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവാക്കും. ഇനി ഞങ്ങൾ എല്ലാവരുടെ മേലും ശുശ്രൂഷകളുടെ മേലും സംബന്ധിച്ചവരുടെ മേലും തിരുവചനം ഘോഷിച്ച പ്രിയപ്പെട്ട നാഥന്റെ മേലും ഉപമാരദിവ സഹായിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും ദൈവ രോഗികളായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചവരും ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഓർത്തവരുമായ രോഗവും പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരുടെ മേലും മദ്യപാനവും മരക്കുമരുവും മൂലം പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവർ മക്കളുടെ മേലും അവരുടെ തിരിച്ചുവരവിന്റെ മേലും ജീവിതത്തിനെ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് മുൻനിര വൈദ്യുത ശ്രേഷ്ഠകർ വിവിധ സ്ഥലങ്ങളിൽ നിന്നോട് ശുശ്രൂഷയെ സംബന്ധിക്കുന്നുണ്ട്. എല്ലാ വൈദ്യുതരോടും ആത്മാർത്ഥമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ പണ്ഡിത ഈശ്വരത്തിനുള്ള സ്നേഹം അറിയിക്കുന്നു. കൂടുതൽ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം അച്ഛന്റെ സാന്നിധ്യം പ്രാർത്ഥനയും ഒക്കെ കൂടുതൽ ഉപയോഗമാവാൻ്റെ ഇടയാക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നന്ദി അർപ്പിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ദിനങ്ങളിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹീതമായ ഒരു പ്രസവ എല്ലാവർക്കും നേരുന്നു. വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ തക്കുന്നതിന് ഇടയാകട്ടെ. അതോടൊപ്പം തന്നെ കൂലിയാഴ്ച ശുശ്രൂഷകളും അതുപോലെ നിവൃത്തി ശുശ്രൂഷയും ഒക്കെയും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം, കൂടുതൽ കൂടുതൽ ജീവ ചൈതന്യത്തിലേക്ക് ആത്മനിർവ്വത്തിലേക്ക് ഇടുവാൻ തക്കവണ്ണം എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കാൻ ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ആരാധനകളും എല്ലാവരോടുള്ള നന്ദി വീണ്ടും അറിയിച്ചുകൊണ്ട് നടത്തുന്നു. ശിവമേഖലയെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.